പരമാത്മാവായ ശ്രീകൃഷ്ണന്റെ വാണിയാണ് ഗീത. ഗുരുശിഷ്യ സംവാദമാണ്. അതായത് അർജുനൻ സ്വീകരിച്ചിരിക്കുന്നത് എന്തെന്നാൽ, ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. ഭഗവാനെ, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുകയാണ്, എനിക്ക് ആ ഉപദേശം നൽകൂ, അതിലൂടെ ഞാൻ പരമശ്രേയസ് പ്രാപ്തമാക്കട്ടെ. ഇപ്പോൾ ഗീത ആരംഭിക്കുന്നതിന് മുൻപ് ഈ സ്തുതി ഗുരുവന്ദനമായി ഗുരുവിന്റെ ചരണകമലത്തിൽ അർപ്പിക്കുന്നു.
ഓം ശ്രീ സദ്ഗുരുദേവ ഭഗവാൻ കീ ജയ്.
ശ്രീ പരമഹംസ
ശ്രീ പരമാത്മനെ നമഃ. യഥാർത്ഥ ഗീത ശ്രീമദ് ഭഗവത്ഗീത അഥ പ്രഥമോധ്യായഃ. ഇനി ഒന്നാം അധ്യായം. ധൃതരാഷ്ട്ര ഉവാച്ച.
Thank you. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതാ യുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ.
ധൃതരാഷ്ട്രർ ചോദിച്ചു, അല്ലയോ സഞ്ജയ, ധർമ്മക്ഷേത്രത്തിലും കുരുക്ഷേത്രത്തിലും ഒന്നിച്ചു വന്നു ചേർന്ന സമരകുതുകികളായ പാണ്ഡവപുത്രന്മാരും എന്റെ പുത്രന്മാരും എന്തൊക്കെ ചെയ്തു? അജ്ഞാനരൂപിയാണ് ധൃതരാഷ്ട്രർ. സഞ്ജയൻ സംയമരൂപിയും മനസ്സിന്റെ അന്തർഭാഗത്താണ് അജ്ഞത കുടികൊള്ളുന്നത്. അജ്ഞാനവൃതമായ മനസ്സാണ് ജന്മാന്ധനായ ധൃതരാഷ്ട്രർ. എന്നാൽ സംയമരൂപിയായ സഞ്ജയൻ എന്ന മാധ്യമത്തിലൂടെ അദ്ദേഹം കാണുന്നു, കേൾക്കുന്നു. പരമാത്മാവ് മാത്രമാണ് സത്യമെന്ന് അദ്ദേഹത്തിനറിയാം. എന്നിരുന്നാലും അദ്ദേഹത്തിൽ നിന്നുണ്ടായ മോഹരൂപിയായ ദുര്യോധനൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന്റെ ദൃഷ്ടി വികാരരൂപികളായ കൗരവന്മാരിലായിരിക്കും. ശരീരം ഒരു ക്ഷേത്രമാണ്. ഹൃദയത്തിൽ ദൈവിക സമ്പത്ത് നിറയുമ്പോൾ ഈ ശരീരം ധർമ്മക്ഷേത്രമായിത്തീരുന്നു. മറിച്ച് ആസുരി സമ്പത്ത് നിറയുമ്പോൾ കുരുക്ഷേത്രമായും പരിണമിക്കുന്നു. ഈ പദം ഉപദേശാത്മകമത്രേ. ശ്രീകൃഷ്ണൻ പറയുന്നു, പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ത്രിഗുണങ്ങൾക്ക് വിധേയരായ മനുഷ്യർ കർമ്മം ചെയ്യുന്നു. ഒരു നിമിഷം പോലും ആർക്കും കർമ്മം ചെയ്യാതെ കഴിയാനാവില്ല. ഗുണങ്ങൾ ആളുകളെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്നു. ഉറങ്ങുമ്പോഴും കർമ്മം മുടങ്ങുന്നില്ല. ആരോഗ്യമുള്ള ശരീരത്തിന് കർമ്മം അനിവാര്യമായ ഒരു കാര്യമാണ്. ത്രിഗുണങ്ങൾ മനുഷ്യരെ ദേവൻ മുതൽ കൃമികീടങ്ങൾ വരെയുള്ള ശരീരങ്ങളുമായി ബന്ധിക്കുന്നു. പ്രകൃതിയും പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ഗുണങ്ങളും ഉള്ളിടത്തോളം കാലം കുരു അഥവാ ചെയ്യുക എന്ന നിർദ്ദേശം തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ജനന മരണങ്ങളുള്ള ക്ഷേത്രം, വികാരപൂർണമായ ക്ഷേത്രം, ഇതാണ് കുരുക്ഷേത്രം. പരമധർമ്മസ്വരൂപമായ പരബ്രഹ്മത്തിൽ പ്രവേശനം നൽകുന്ന പുണ്യപ്രവൃത്തികളാകുന്ന പാണ്ഡവന്മാരുടെ ക്ഷേത്രം ധർമ്മക്ഷേത്രവും. പുരാതത്വശാസ്ത്രജ്ഞന്മാർ പഞ്ചാബ്, കാശി, പ്രയാഗ തുടങ്ങിയ സ്ഥലങ്ങളിലും കുരുക്ഷേത്രത്തെപ്പറ്റി ഗവേഷണ പഠനങ്ങൾ നടത്തി. എന്നാൽ ശ്രീകൃഷ്ണൻ ഏത് ക്ഷേത്രത്തിലാണ് യുദ്ധം നടന്നതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യ വിധീയതേ. അർജുന, ഈ ശരീരം തന്നെ ക്ഷേത്രം. ഇതിനെ അറിഞ്ഞ ശേഷം ഇതിന്റെ അപ്പുറത്തെത്തുന്ന ആളാണ് ക്ഷേത്രജ്ഞൻ. ശ്രീകൃഷ്ണൻ പിന്നീട് ശരീരത്തിലുള്ള 10 ഇന്ദ്രിയങ്ങൾ, മനോബുദ്ധ്യഹങ്കാരങ്ങൾ, 5 വികാരങ്ങൾ, 3 ഗുണങ്ങൾ ഇവയെപ്പറ്റി വിവരിക്കുന്നു. ശരീരം കൃഷിഭൂമിയാണ്, ഗോദാവുമാണ്. ഇവിടെ പരസ്പരം പൊരുതുന്ന 2 പ്രവൃത്തികളുണ്ട്, ദൈവസമ്പത്തും ആസുരസമ്പത്തും. അതായത് വിരുദ്ധ മനോവൃത്തികളെ പ്രതിനിധാനം ചെയ്യുന്നവരായ പാണ്ഡുപുത്രന്മാരും ധൃതരാഷ്ട്രപുത്രന്മാരും. അനുഭവസമ്പന്നമായ ഒരു മഹാപുരുഷനെ ശരണം പ്രാപിക്കുമ്പോൾ മേൽ സൂചിപ്പിച്ച വിരുദ്ധ പ്രവൃത്തികളുടെ പരസ്പര സംഘർഷം ആരംഭിക്കുന്നു. ക്ഷേത്രവും ക്ഷേത്രജ്ഞനും തമ്മിലുള്ള ഈ സംഘർഷമാണ് യഥാർത്ഥ യുദ്ധം. യുദ്ധങ്ങളുടെ കഥകൾ കൊണ്ട് സമൃദ്ധമാണ് ലോകചരിത്രം. പക്ഷേ യുദ്ധത്തിൽ ജയിക്കുന്ന കക്ഷിക്ക് ശാശ്വതമായ വിജയം അവകാശപ്പെടാനാകുമോ? പരസ്പരമുള്ള പകരം വീട്ടലല്ലേ ഇത്? പ്രകൃതിക്ക് സർവഥാ ശമനം വരുത്തിയിട്ട് പ്രകൃതിക്കപ്പുറത്തുള്ള സത്യത്തെ കണ്ടറിഞ്ഞ് അതിൽ കടക്കുന്നതാണ് യഥാർത്ഥ വിജയം. പിന്നിൽ പരാജയം പതിയിരിക്കാത്ത പരിപൂർണ വിജയമാണിത്. ജനനമരണ ബന്ധമില്ലാത്ത മുക്തി. ഇപ്രകാരം അജ്ഞാനം കൊണ്ട് ആവൃതമായ മനസ്സിന് ക്ഷേത്രക്ഷേത്രജ്ഞ യുദ്ധത്തിൽ എന്തുണ്ടായി എന്ന് സംയമനത്തിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. സംയമം പൂർണ്ണമാകുന്നതോടെ തെളിഞ്ഞ ഉൾക്കാഴ്ചയും ഉണ്ടാകുന്നു. സഞ്ജയ ഉവാച.
ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീ.
ആ സമയത്ത് പാണ്ഡവർ അണിയണിയായി നിരത്തി നിർത്തിയിരിക്കുന്ന സേനയെ കണ്ട് അതിന്റെ വിവരണം കൊടുക്കാനായി ഗുരുനാഥനായ ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു. അതായത്, ദ്വൈതത്തിന്റെ ആചരണമാണ് ദ്രോണാചാര്യർ. നാം പരമാത്മാവിൽ നിന്നും വേറെയാണെന്നുള്ള ബോധമാണ് ദ്വൈതഭാവന. വീണ്ടും ചെന്നെത്താനുള്ള പിടയൽ ഉണ്ടാകുന്നു. അപ്പോൾ ഗുരുവിനെ അന്വേഷിക്കാൻ തുടങ്ങുന്നു. ഈ രണ്ട് പ്രവൃത്തികളുടെ ഇടയിൽ ഈ പ്രാഥമിക ഗുരു ദ്രോണർ വരുന്നു. പിന്നീട് യോഗസ്ഥനും യോഗേശ്വരനുമായ ശ്രീകൃഷ്ണൻ സദ്ഗുരുവായിത്തീരുന്നു. മോഹരൂപിയാണ് ദുര്യോധനൻ. മോഹമാണ് എല്ലാ വ്യാധികൾക്കും മൂലകാരണം. ദുഷിച്ച ധനത്തോടു കൂടിയവനാണ് ദുര്യോധനൻ. ആത്മീയ സമ്പത്ത് മാത്രമാണ് സ്ഥിരമായ സമ്പത്ത്. മോഹം അതിനെ ദൂഷിതമാക്കുന്നു. നമ്മെ പ്രകൃതിയിലേക്ക് കെട്ടിവലിക്കുന്നത് ഈ മോഹമാണ്. എന്നാൽ അത് യഥാർത്ഥ ജ്ഞാനത്തിനും പ്രേരണ നൽകുന്നുണ്ട്. മോഹം നിരവധി സംശയങ്ങൾക്കും പരിഹാരം തേടുന്നു. അതില്ലാതായാലേ പൂർണ്ണത കൈവരുത്താനാവൂ. അങ്ങനെ പല നിലകളിലായി അണിനിരത്തിയ സേനയെ കണ്ട്, അതായത് പുണ്യത്തിലൂടെ രൂപീകൃതമായ സജാതീയ പ്രവൃത്തികൾ ശരിയായി വിന്യസിക്കപ്പെട്ടത് കണ്ട്, മോഹരൂപിയായ ദുര്യോധനൻ പ്രഥമ ഗുരുവായ ദ്രോണന്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു.
പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂ വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ.
അല്ലയോ ആചാര്യ, അങ്ങയുടെ ബുദ്ധിമാനായ ശിഷ്യനും ദ്രുപദരാജപുത്രനുമായ ദൃഷ്ടദ്യുമ്നൻ അണിനിരത്തിയിരിക്കുന്ന ബൃഹത്തായ പാണ്ഡവസേനയെ നോക്കിയാലും ശാശ്വതവും സ്ഥിരവുമായ പദത്തിൽ ദൃഢബദ്ധമായ മനസ്സിന്റെ പ്രതീകമാണ് പുണ്യപ്രവൃത്തികളുടെ നായകനായ ദൃഷ്ടദ്യുമ്നൻ. മനസ്സിന്റെ ദൃഢതയും കഠിനതയും സാധനയുടെ കഠിനത ഇല്ലാതാക്കും. ഇനി നോക്കൂ സേനയുടെ വൈപുല്യം.
അത്ര ശൂരാ മഹേശ്വാസാ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ.
ഈ സേനയിൽ മഹേശ്വാസ മഹാനായ ഈശനിൽ അധിവസിക്കുന്ന ഭാവരൂപിയായ ഭീമനോടും അനുരാഗരൂപിയായ അർജുനനോടും തുല്യരായ അനേകം വീരശൂരന്മാരുണ്ട്. സാത്വികരൂപിയായ സാത്വികയെപ്പോലുള്ളവർ വിരാട്ഹ, എല്ലായിടത്തും ഈശ്വരശക്തി പ്രവഹിപ്പിക്കുന്ന ഏകാഗ്രതയുടെ പ്രതീകം. മഹാരഥനായ ദ്രുപദ രാജാവാകട്ടെ സ്ഥിരനിഷ്ഠയുടെ പ്രതീകവും അപ്രകാരം തന്നെ.
ദൃഷ്ടകേതുശ്ചേകിതാനഃ കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തി ഭോജശ്ച ശൈവ്യശ്ച നരപുംഗവഃ.
ദൃഷ്ടകേതു
സുദൃഢമായ കർത്തവ്യം ചേകിതാനഹ. എവിടെയായാലും അവിടെ നിന്നൊക്കെ ചിത്തത്തെ പിൻവലിച്ച് പരമാത്മാവിൽ ഉറപ്പിക്കൽ. കാശിരാജഹ, കായരൂപിയായ കാശി തന്നെ സാമ്രാജ്യമായിട്ടുള്ള ആൾ. പുരുജിത്, സ്ഥൂല സൂക്ഷ്മകാരണ ശരീരങ്ങളുടെ മേൽ വിജയം നേടുന്ന ആൾ. കുന്തിഭോജഹ, കർത്തവ്യപാലനത്തിലൂടെ സംസാരത്തെ കീഴടക്കൽ. നരശ്രേഷ്ഠനായ ശൈബ്യൻ, സത്യവ്യവഹാരത്തിന്റെ പ്രതീകം.
യുധാമന്യുശ്ച വിക്രാന്തഃ ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാഃ.
പിന്നീട് പരാക്രമിയായ യുധാമന്യു യുദ്ധത്തിന് അനുരൂപമായുള്ള മനസ്സിന്റെ ധാരണ, ഉത്തമൗജഃ നന്മയുടെ ഹർഷോന്മാദമായ സുഭദ്രാപുത്രൻ അഭിമന്യു, നന്മ ആധാരമാവുമ്പോൾ മനസ്സ് നിർഭയമാകുന്നു. ഇത്തരം മംഗളകരമായ അടിത്തറയിൽ ഉണ്ടായ നിർഭയമായ മനസ്സിനെ പ്രതിനിധീകരിക്കുന്ന ധാന്യരൂപിണിയായ ദ്രൗപദിക്ക് 5 പുത്രന്മാരുണ്ട്. വാത്സല്യം, ലാവണ്യം, സഹൃദയത്വം, സൗമ്യത, സ്ഥിരത എന്നീ ഗുണങ്ങളുടെ പ്രതീകങ്ങളായ 5 മഹാരഥന്മാർ. സാധനയുടെ മാർഗത്തിൽ സമ്പൂർണ്ണ യോഗ്യതയോടെ പുരോഗമിക്കാനുള്ള കഴിവ് ഈ ഗുണങ്ങൾ നൽകുന്നു. ഇങ്ങനെ പാണ്ഡവപക്ഷത്തുള്ള 15-20 പേരെ, ദൈവസമ്പത്തിന്റെ മഹത്വം നിറഞ്ഞ അംഗങ്ങളെ ദുര്യോധനൻ എന്നി, വിജാതീയ വൃത്തികളുടെ രാജാവായ ദുര്യോധനൻ മോഹമഗ്നനായതിനാൽ സജാതീയ വൃത്തികളെ മനസ്സിലാക്കാൻ കഴിയാതെ കുഴങ്ങി. ദുര്യോധനൻ തന്റെ പക്ഷത്തുള്ളവരെപ്പറ്റി സംക്ഷിപ്തമായി പറയുന്നതേയുള്ളൂ, ഏതെങ്കിലും ബാഹ്യയുദ്ധം ഉണ്ടാകാൻ പോകുകയാണെങ്കിൽ തന്റെ സേനകളെ കൃത്യമായി എണ്ണിയേനെ, വികാരങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്തേണ്ടതില്ല, എന്തെന്നാൽ അവയെ കീഴടക്കേണ്ടതാണ്, അവ നാശോന്മുഖങ്ങളാണ്. കേവലം 5-6 വികാരങ്ങളെപ്പറ്റി പരാമർശിച്ചെന്നേയുള്ളൂ. അവയുടെ ഉള്ളിൽ ബഹിർമുഖ വൃത്തികളെല്ലാം നിറഞ്ഞിരിക്കുന്നു. എങ്ങനെയെന്നാൽ
അസ്മാകം തു വിശിഷ്ടായേ താന്നിബോധദ്വിജോത്തമ നായകാമമ സൈന്യസ്യ സംഗ്യാർത്ഥം താൻ ബ്രവീമിതേ.
ബ്രാഹ്മണശ്രേഷ്ഠ, നമ്മുടെ പക്ഷത്തെ പ്രധാനികളായവരെപ്പറ്റി മനസ്സിലാക്കുക. അങ്ങയുടെ അറിവിനായി എന്റെ സേനാനായകന്മാരെപ്പറ്റി ആദ്യം പറയാം. ഇവിടെ ബാഹ്യയുദ്ധമാണ് നടക്കുന്നതെങ്കിൽ സേനാപതിയെ ബ്രാഹ്മണശ്രേഷ്ഠ എന്ന് സംബോധന ചെയ്യുന്നത് അയുക്തമാണ്. യഥാർത്ഥത്തിൽ 2 അന്തക്കരണ വൃത്തികളുടെ സംഘർഷമാണ് ഗീതയിലെ പ്രമേയം. അവയിൽ ദ്വൈതത്തിന്റെ ആചാര്യനാണ് ദ്രോണർ. നാം പരമാചാര്യനിൽ നിന്ന് അകന്നുപോയാൽ ദ്വൈതചിന്തയുണ്ടാക്കുന്ന പ്രവൃത്തിക്ക് വിധേയനായി പോകും. ഇതിനെ കീഴടക്കാനുള്ള പ്രേരണ പ്രഥമഗുരുവായ ദ്രോണനിൽ നിന്ന് ലഭിക്കുന്നു. അപൂർണമായ അറിവ് പൂർണതയിലേക്ക് നയിക്കും. യുദ്ധരംഗം പൂജാവേദിയല്ല, അവിടെ ശൗര്യസൂചകമായ സംബോധനയാണ് വേണ്ടത്. അടുത്തത് വിജാതീയ പ്രവൃത്തികളുടെ നായകന്മാർ ആരെല്ലാം?
ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയഃ അശ്വത്ഥാമാവികർണശ്ച സൗമദത്തിസ്തഥൈവച.
ആദ്യത്തെ ആൾ അങ്ങ് തന്നെ, അതായത് ദ്വൈതത്തിന്റെ ആചരണരൂപിയായ ദ്രോണാചാര്യർ. അടുത്തയാൾ ഭ്രമരൂപിയായ ഭീഷ്മപിതാമഹൻ. വികാര ഉദ്ഗമനമാണ് ഭ്രമം. അവസാനം വരെ ഈ ഭ്രമം നിലനിൽക്കുന്നു. പിതാമഹൻ എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ടാണ്. സമസ്ത സേനകളും നാശമടഞ്ഞിട്ടും പിതാമഹൻ ജീവിതം തുടർന്നു. ശരശയ്യയിൽ ചേതനമങ്ങി കിടന്നപ്പോഴും ജീവൻ നിലനിർത്തിയിരുന്നു. അങ്ങനെ ഭ്രമരൂപിയായി. ഭ്രമം മരണപര്യന്തം നിലനിന്നു. പിന്നെയുള്ളത് വിജാതീയ കർമ്മരൂപിയായ കർണനും സമരവിജയിയായ കൃപാചാര്യരുമാണ്. സാധകനിലുള്ള കൃപയുടെ ആചാരമാണ് കൃപാചാര്യർ. ലക്ഷ്യപ്രാപ്തിയോടെ പരമാചാര്യനായി ശോഭിക്കുന്ന കൃപാധാമമാണ് കൃഷ്ണൻ. സാധനകൾ നടത്തുമ്പോൾ നാം പരമാത്മാവിൽ നിന്നും ഭിന്നരത്രേ. വിജാതീയ പ്രവർത്തനമാകുന്നു ജീവിതം. മോഹരൂപത്തിലുള്ള സമ്മർദ്ദതന്ത്രമാണത്. ഈ പരിതസ്ഥിതിയിൽ സാധകൻ ദുർബലനായി കൃപ കാണിക്കാൻ തുടങ്ങിയാൽ പുരോഗതിക്ക് തടസ്സമുണ്ടാകും. ദയ കാട്ടിയതുകൊണ്ട് സീതയ്ക്ക് ലങ്കയിൽ പ്രായശ്ചിത്തം ചെയ്ത് കഴിയേണ്ടി വന്നു. സാധനാകാലത്തിൽ വിശ്വാമിത്രൻ ത്രിശങ്കുവിന്റെ മേൽ ദയ കാട്ടിയതിനാൽ തപോബലം നഷ്ടപ്പെട്ട് പതിതനായി. യോഗസൂത്രകാരനായ പതഞ്ജലി ഇങ്ങനെ പറയുന്നു: തേ സമാധാവുപസർഗ വ്യുത്യാനേ സിദ്ധയ. ശക്തികൾ ഉണരുമ്പോൾ സിദ്ധികൾ ഉണ്ടാവുന്നു. എന്നാൽ അവ കാമക്രോധ ലോഭമോഹാദികൾ പോലെ മോക്ഷപ്രാപ്തിക്ക് തടസ്സമുണ്ടാക്കുന്നു. ഉദാഹരണം: ചോരത് ഗ്രന്ഥി ജാനി ഖഗരായ വിഘ്ന അനേക കരി തപമായ ഋദ്ധി സിദ്ധി പ്രേരയി ബഹുഭായി ബുദ്ധിഹി ലോഭ ദിക്കാവഹീം ആയി. തുളസിരാമായണം, തുളസീദാസൻ. മായ അനേകം തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു, ഐശ്വര്യം പ്രദാനം ചെയ്യുന്നു, അത്രത്തോളം സിദ്ധനാകുകയും ചെയ്യുന്നു. ഈ നിലയിലെത്തിയ സാധകന് ആപത്തുകൾ ഇല്ലാതാക്കാം. ആസന്ന മരണനായ രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാം. എന്നാൽ ഇങ്ങനെ സിദ്ധികൾ പ്രകടിപ്പിക്കുന്നത് തൊഴിലാക്കിയാൽ അയാൾ അധപ്പതനത്തിലേക്ക് വഴുതി വീഴും. ഒരു രോഗിയുടെ സ്ഥാനത്ത് ആയിരക്കണക്കിന് രോഗികൾ ഉണ്ടായെന്ന് വരും. ഭജന ചിന്തന ക്രമങ്ങൾ തകരാറിലാവും. അങ്ങനെ വഴിതെറ്റി പ്രകൃതിയുടെ പ്രഹരങ്ങൾ തുടരെ ഏൽക്കേണ്ടി വരും. ലക്ഷ്യം വിദൂരത്തിലായിരിക്കുമ്പോൾ സാധകൻ വിട്ടുവീഴ്ചകൾ ചെയ്താൽ ആ സ്ഥാനത്തുള്ള കാരുണ്യപ്രകടനം യുദ്ധജേതാക്കളാകേണ്ട തന്റെ ഭടന്മാരെ മുഴുവൻ അസ്തപ്രജ്ഞരാക്കിയെന്ന് വരും. അതിനാൽ സാധകൻ വിജയലബ്ധി വരെ സൂക്ഷിച്ചു കഴിയണം. ദയാബിന് സന്ത് കസായി ദയാകരീത്തോ ആഫത്ത് ആയി. ദയയില്ലെങ്കിൽ കശാപ്പുകാരനെന്ന് കരുതപ്പെടും. ദയ കാട്ടിയാലോ ആപത്തിൽ വീഴുകയും ചെയ്യും. സൃഷ്ടിയിൽ ഉള്ള വസ്തുക്കളാൽ ആകർഷിക്കപ്പെടുന്നത് ആസക്തി മൂലമാകുന്നു. ഇങ്ങനെയുള്ള ആസക്തിയുടെ പ്രതിരൂപമാകുന്നു അശ്വത്ഥാമ. ദ്വൈതത്തിന്റെ ആചരണ രൂപമാകുന്നു ദ്രോണാചാര്യർ. ദ്വൈതമാകുന്നു ആസക്തിയുടെ ജന്മദാത. ദ്രോണാചാര്യരുടെ കയ്യിൽ ആയുധമുള്ള കാലം വരെ അദ്ദേഹം അജയ്യനാകുന്നു. അദ്ദേഹത്തിനെ ആരാലും മരണപ്പെടുത്താൻ സാധിക്കുന്നതല്ല. അതിനാൽ ശ്രീകൃഷ്ണൻ ഈ ഉപായം പറഞ്ഞുകൊടുത്തു. കൗരവപക്ഷത്തുള്ള അശ്വത്ഥാമ എന്ന ആനയെ കൊന്നിട്ട് ആ വിവരം ഉച്ചത്തിൽ വിളിച്ചു പറയുക. ഇത് കേട്ടാൽ ദ്രോണാചാര്യർ ബോധം കെട്ട് വീഴും. ആ സമയത്ത് അദ്ദേഹത്തെ വധിക്കുക എന്ന്. അതിൽ പ്രകാരം ഭീമൻ ആ ആനയെ കൊന്നിട്ട് താൻ അശ്വത്ഥാമാവെ കൊന്നു എന്ന് വിളിച്ചുകൂവി അട്ടഹസിച്ചു. ഇത് കേട്ടതും തന്റെ പുത്രൻ അശ്വത്ഥാമാവാണ് മരിച്ചതെന്ന് വിചാരത്തിനാൽ തപ്തചിന്തനായി ശസ്ത്രവിഹീനനായി നിലംപതിച്ചു. തത്സമയം കഴുത്തുവെട്ടി കൊലപ്പെടുത്തി. പുത്രന്റെ മേൽ ഉണ്ടായ അത്യാസക്തി മൂലം സ്വയം മൃത്യുവിനിരയായി. അശ്വത്ഥാമ ദീർഘജീവിയായിരുന്നു. എങ്കിലും ജീവിതത്തിന്റെ അന്തിമക്ഷണം വരെ ആസക്തി എന്ന ഈ ബാധ നിലനിന്നിരുന്നു. അതിനാൽ ചിരഞ്ജീവി എന്ന് പറയുന്നു. വികൽപ്പരൂപി കർണൻ സാധനയുടെ ഉന്നതാവസ്ഥയിലേക്ക് എത്തുന്നതുവരെ മനസ്സിൽ സങ്കല്പവികൽപ്പങ്ങൾ ഉണ്ടാകും. ഉന്നതാവസ്ഥയിൽ വിശിഷ്ട സങ്കല്പങ്ങൾ ഉണ്ടാകും. സ്വരൂപപ്രാപ്തിയോടെ ഭഗവാനിൽ നിന്നും സിദ്ധികളും അലൗകിക ശക്തികളും കിട്ടും. എന്നാൽ സാധകന്റെ ദൃഷ്ടി എപ്പോഴും കർമ്മത്തിൽ മാത്രമായിരിക്കണം. കർമ്മഫലത്തിൽ ആകാംക്ഷയുണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ഭഗവത് ചിന്തനത്തിന് പകരം ഐശ്വര്യാദി സിദ്ധികളുടെ സങ്കല്പവികൽപ്പങ്ങൾ ഉണ്ടാകും. ഇത് സാധകന് ഭയങ്കര ബാധയുണ്ടാക്കും. ഈ വികൽപ്പമാകുന്നു വികർണൻ. ഭ്രമമായ ശ്വാസം ബോരിസ്രവാകുന്നു. സാധനയുടെ തരം ഉയർന്ന് ഉന്നതസ്ഥിതിയിൽ എത്തുമ്പോൾ പ്രശംസകൾ കിട്ടാൻ തുടങ്ങും. ഇദ്ദേഹം സിദ്ധനാകുന്നു, ദിവ്യശക്തിയുള്ള മഹാത്മാവാകുന്നു. ലോകപാലകർ പോലും ഇദ്ദേഹത്തിന്റെ മുൻപിൽ തലകുനിക്കുന്നു. മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും കൂടെ ലോകർ ബഹുമാനിക്കുന്നു. എന്നിങ്ങനെ പ്രശംസിക്കുന്നത് കേട്ട് സന്തോഷാതിരേകത്തിൽ മുങ്ങി ഒഴുകിപ്പോകും. ഈ ഭ്രമമായി ശ്വാസമാകുന്നു ദുരിശ്രവ. പൂജ്യ ഗുരുദേവൻ അഥവാ പൂജ്യ പരമാനന്ദ ഗുരു പറയുമായിരുന്നു, ലോകർ പുഷ്പവൃഷ്ടി ചെയ്യും, പ്രശംസകൾ ചുരിയും, ജഗദ്ഗുരു എന്ന് പറയും. ഇതിനാലെ നിങ്ങൾക്ക് യാതൊന്നും കിട്ടുന്നതല്ല. എന്നാൽ ഭഗവാൻ നിങ്ങളെ സാധുവെന്ന് എപ്പോൾ വിളിക്കുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്തതായി യാതൊന്നും ബാക്കി ഉണ്ടായിരിക്കുന്നതുമല്ല. പിന്നെ ലോകർ എന്ത് പറഞ്ഞുവെന്നോ പറയുന്നുവെന്നോ നോക്കേണ്ട കാര്യവുമില്ല എന്ന്. മേൽപ്പറഞ്ഞ പ്രശംസകളിൽ ഒഴുകിപ്പോകുന്നത് ഭ്രമമയി ശ്വാസമാകുന്നു. ഇതാകുന്നു ഭൂരിസ്രവ. പ്രശംസകൾ ഒന്നിനുമേൽ ഒന്ന് എങ്ങനെ ഉണ്ടാകുന്നത് അത്യാധിക രഞ്ജിതവുമാകുന്നു. ഇതിനാൽ സാധകന്റെ സാധനകളിൽ ക്ഷയം സംഭവിക്കുന്നു. ഇതുപോലെ ഭ്രമമയി ശ്വാസമാകുന്നു ഭൂരിസ്രവ. സംയമത്തിന്റെ ഉന്നതസ്ഥിതിയിൽ ഉണ്ടാകുന്ന പ്രകൃതികളുടെ നാമമാകുന്നു ഇത്. ബാഹ്യപ്രവൃത്തികളുടെ അംഗോപാംഗവുമാകുന്നു.
അന്യേ ച ബഹവഃ ശൂരാഃ മദർഥേ ത്യക്തജീവിതാഃ നാനാശസ്ത്രപ്രഹരണാഃ സർവേ യുദ്ധവിശാരദാഃ.
പിന്നെയും ഗുരുവീരന്മാരായ അനേകം പേർ പലവിധം ആയുധങ്ങളുമേന്തി ജീവിതാശ വിടിഞ്ഞ് എനിക്ക് വേണ്ടി അടരാടാൻ തയ്യാറായി നിൽക്കുന്നു. ഇവർ എനിക്ക് വേണ്ടി പ്രാണൻ പോലും ത്യജിക്കുന്നവരാണ്. എന്നാൽ അവരുടെ എണ്ണം കൃത്യമായി പറയാൻ പ്രയാസം. ഇവിടെ ഏത് സേന ഏതേത് ഭാവങ്ങളിലൂടെ സുരക്ഷിതമായിരിക്കുന്നുവെന്ന് ഇനി പറയുന്നു.
അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ത്വിദമേതേഷാം ബലം ഭീമാഭിരക്ഷിതം.
ഭീഷ്മർ രക്ഷിക്കുന്ന നമ്മുടെ സൈന്യം എല്ലാ പ്രകാരത്തിലും അജയ്യമത്രേ. ഭീമൻ രക്ഷിക്കുന്ന ശത്രുസേനയെ കീഴടക്കാൻ വിഷമമില്ല. പര്യാപ്തം അപര്യാപ്തം എന്നീ ക്ലീഷ്ട പദങ്ങളുടെ പ്രയോഗം ദുര്യോധനന്റെ ആശങ്കയെ വ്യക്തമാക്കുന്നു. അതിനാൽ കൗരവർ വിശ്വാസമർപ്പിക്കുന്ന ഭീഷ്മർ ഏതു തരത്തിലുള്ള സത്തയാണെന്നും പാണ്ഡവരുടെ സമ്പൂർണ്ണ വിശ്വാസപാത്രമായ ഭീമൻ ഏത് സത്തയാണെന്നും മനസ്സിലാക്കാം. ദുര്യോധനൻ തന്റെ വ്യവസ്ഥ ഇങ്ങനെ നൽകുന്നു.
അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി.
അതിനാൽ എല്ലാ സമരവ്യൂഹങ്ങളും സ്വസ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ ഭീഷ്മരെ എല്ലാ ആക്രമണങ്ങളിൽ നിന്നും സർവപ്രകാരത്തിലും സംരക്ഷിക്കുക. ഭീഷ്മർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ അജയ്യരാണ്. അതുകൊണ്ട് നിങ്ങൾ പാണ്ഡവരോട് പോരടിക്കാതെ ഭീഷ്മരെ കാത്തു സൂക്ഷിക്കുക. സ്വയം രക്ഷിക്കാൻ കഴിവില്ലാത്ത യോദ്ധാവാണ് ഭീഷ്മർ. അതുകൊണ്ടാണ് കൗരവർക്ക് അദ്ദേഹത്തിന്റെ രക്ഷ ഏറ്റെടുക്കേണ്ടി വന്നത്. ബാഹ്യയുദ്ധം നടത്തുന്ന യോദ്ധാവല്ല ഭീഷ്മർ, ഭ്രമത്തിന്റെ പ്രതീകമാണ് അദ്ദേഹം. ഭ്രമം ഉള്ളിടത്തോളം കാലം വിജാതീയ വൃത്തികളെ പ്രതിനിധാനം ചെയ്യുന്ന കൗരവർ അജയ്യരാണ്. അജയ്യർ എന്നതിന് കീഴടക്കപ്പെടാൻ കഴിയാത്തവർ എന്നല്ല, കഷ്ടപ്പെട്ട് കീഴടക്കപ്പെടേണ്ടവർ എന്നാണ് അർത്ഥം. മഹാ അജയ് സംസാരിപ്പു ജിതി സഗൈ സോബീർ. തുളസിരാമായണം 6:80. ദുഃഖമയമായ ലോകജീവിതം അജയ്യനായ ശത്രുവത്രേ. ആ ശത്രുവിനെ കീഴടക്കുന്നവനാണ് യഥാർത്ഥ വീരൻ. ഭ്രമം ഒടുങ്ങിയാൽ അവിദ്യ ഇല്ലാതാകും, അവശേഷിക്കുന്ന മോഹം തുടങ്ങിയവയും ക്രമേണ അസ്തമിക്കും. ഭീഷ്മർ ഇച്ഛാമൃത്യുവായിരുന്നു. ഇച്ഛ തന്നെ ഭ്രമം. ഇച്ഛ ഇല്ലാതാക്കുക, ഭ്രമം അവസാനിപ്പിക്കുക എന്നത് രണ്ടും ഫലത്തിലൊന്നു തന്നെ. ഇക്കാര്യം സന്ത് കബീർ വളരെ ലളിതമായി പ്രസ്താവിച്ചിട്ടുണ്ട്. ഇച്ഛാകായ ഇച്ഛാമായ ഇച്ഛാജഗ ഉപജായ കഹ കബീർ ജേ ഇച്ഛ വിവർജിത് താകാ പാരനപായ. എവിടെയാണോ ഭ്രമം ഇല്ലാത്തത്, അവിടം അപാരവും അവ്യക്തവുമായ ബ്രഹ്മലോകമാണ്. ഇച്ഛയിൽ നിന്നാണ് ശരീരം ഉണ്ടായത്. ഇച്ഛ തന്നെ മായ, ലോകപ്രാപ്തിക്ക് കാരണവും ഇച്ഛ തന്നെ. സോകാമയത് തദേക്ഷത ബഹുസ്യാം പ്രജായേയതി. ബ്രഹ്മം ആഗ്രഹിച്ചു, ബ്രഹ്മം സങ്കൽപ്പിച്ചു, ഞാൻ പലതാകട്ടെ എന്ന്. ചാന്തോഗ്യോപനിഷത്ത് 6:2-3. ഇച്ഛകളിൽ നിന്ന് തീർത്തും വിമുക്തനായവൻ അനന്തവും നിസീമവുമായ തത്വത്തിൽ പ്രവേശിക്കുന്നു എന്ന് കബീർ അഭിപ്രായപ്പെടുന്നു. യോ കാമോ നിഷ്കാമ ആപ്തകാമ ആത്മകാമോ ന തസ്യ പ്രാണ ഉത്ക്രാമന്തി ബ്രഹ്മൈ വസൻ ബ്രഹ്മാപ്യേതി. ബൃഹദാരണ്യക ഉപനിഷത്ത് 4:4-6. കാമനകളിൽ നിന്ന് വിടുതൽ നേടിയ ആത്മനിഷ്ഠനും ആത്മസ്വരൂപനുമായ ആൾക്ക് ഒരിക്കലും വീഴ്ചയുണ്ടാവുകയില്ല, അയാൾക്ക് ബ്രഹ്മൈക്യമുണ്ടാകുന്നു. തുടക്കത്തിൽ ഇച്ഛകൾ അനന്തമായുണ്ടാകുന്നു. സാധനകളിലൂടെ മുന്നേറുന്നതോടെ പരമപ്രാപ്തി എന്ന ഒരേ ഒരു ഇച്ഛ മാത്രം അവശേഷിക്കുന്നു. ഈ ഇച്ഛയും നിറവേറ്റപ്പെടുന്നതോടെ ഇച്ഛ എന്നൊന്ന് തീർത്തും ഇല്ലാതാകുന്നു. ബ്രഹ്മത്തിന് ഉപരി മറ്റൊരു വസ്തു ഉണ്ടെങ്കിൽ അതിനെ ഇച്ഛിക്കാം, പക്ഷേ അങ്ങനെയൊരു വസ്തുവില്ലല്ലോ. പിന്നെ എന്തിച്ഛിക്കാനാണ്? നേടാൻ യോഗ്യമായ ഒരു വസ്തുവും അവശേഷിക്കുന്നില്ലെങ്കിൽ ഇച്ഛ വേരോടെ അറ്റുപോകും. ഇച്ഛയില്ലാതാവുമ്പോൾ ബ്രഹ്മവും ഇല്ലാതാകുന്നു. ഭീഷ്മർ ഇച്ഛാമൃത്യുവാണല്ലോ. ഇപ്രകാരം ഭീഷ്മരാൽ രക്ഷിക്കപ്പെടുന്ന നമ്മുടെ സൈന്യം എല്ലാവിധത്തിലും അജയ്യമാണ്. ഭ്രമമുള്ളിടത്തോളം കാലം അവിദ്യയുടെ സാന്നിധ്യവും ഉണ്ടാവും. ഭ്രമം ഒടുങ്ങുമ്പോൾ അവിദ്യയും അവസാനിക്കും. ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന എതിരാളികളുടെ സൈന്യത്തെ നമുക്ക് ജയിക്കാൻ വിഷമമില്ല. ഭാവരൂപിയാണ് ഭീമൻ. ഭാവേ വിദ്യതേ ദേവഹ. ഭാവത്തിൽ ദേവൻ സ്തുതി ചെയ്യുന്നു. അജ്ഞാതനായ പരമാത്മാവിനെ ജ്ഞാതനാക്കാനുള്ള കഴിവ് ഭാവത്തിനുണ്ട്. ഭാവവസ്യ ഭഗവാൻ സുഖനിധാൻ കരുണാഭവൻ, ഭാവവശ്യനും സുഖനിധാനവും കരുണാനിലയവുമാണ് ഭഗവാൻ. രാമചരിതമാനസം 7:92. ശ്രീകൃഷ്ണൻ ഭാവത്തെ ശ്രദ്ധയെന്നാണ് വ്യവഹരിക്കുന്നത്. ഭാവത്തിന് ഭഗവാനെപ്പോലും വശത്താക്കാൻ കഴിയും. ഭാവത്തിലൂടെയാണ് എല്ലാ പുണ്യപ്രവൃത്തികളും വികസിക്കുന്നത്. ഭാവം പുണ്യത്തെ കാത്തു സൂക്ഷിക്കുന്നു. അത്ര ശക്തമത്തമാണ് ഭാവം. എന്തെന്നാൽ അത് പരമാത്മാവിൽ നമുക്ക് വിശ്വാസം ജനിപ്പിക്കുന്നു. ശക്തിമത്താണെങ്കിലും കോമളവുമാണത്. എന്നാൽ ഭാവം പെട്ടെന്ന് മാറി വരാവുന്നതാകുന്നു. ഇന്ന് നിങ്ങൾ പറയും മഹാത്മാ നല്ല ആളാണെന്ന്. നാളെ നിങ്ങളുടെ ഭാവം മാറിയാൽ നിങ്ങൾ പറയും ആ മഹാത്മാ പായസം കുടിക്കുന്നതിനാൽ ചീത്തയാളാണെന്ന്. അതായത് അനുകൂല പ്രതികൂല ഭാവങ്ങൾ കാര്യങ്ങളെ തിരിച്ചും മറിച്ചും സങ്കൽപ്പിക്കും. ഖാസ് പാത്ത് ജോ ഖാത്തെ ഹേ തിനഹി സതാവേ കാം, ദൂത് മലായി ഖാത്ത ജേ തിനകി ജാനേ രാം. പുല്ലും ഇലയും തിന്നുന്ന മൃഗങ്ങളെ കാമം അടിപ്പെടുത്തുന്നു. പാലും വെണ്ണയും കഴിക്കുന്നവൻ ഈശ്വരനെ അറിയുന്നു എന്ന വാക്യം ഇവിടെ ഓർമ്മിക്കുക. ഇഷ്ടദേവതയ്ക്ക് അഥവാ ഭഗവാന് ഒരു ചെറിയ ദോഷമെങ്കിലും ഉള്ളതായി തോന്നിയാൽ ഭാവം തകരാറിലാകും, പുണ്യപ്രവൃത്തികൾ തടസ്സപ്പെടും, ഇഷ്ടദേവത അഥവാ ഭഗവാനുമായുള്ള ബന്ധം ശിഥിലമാവും. അങ്ങനെ ഭീമൻ സംരക്ഷിക്കുന്ന അവരുടെ സേനയെ നമുക്ക് നിഷ്പ്രയാസം ജയിക്കാം. പതഞ്ജലി മഹർഷിയുടെ അഭിപ്രായം ഇതിനെ സാധൂകരിക്കുന്നു. സദുദീർഘകാല നൈരന്തര്യ സത്കാരാ സേവിതോ ദൃഢഭൂമിഹി. യോഗസൂത്രം 1:14. ദീർഘകാലം ഇടതടവില്ലാതെ ശ്രദ്ധയോടും ഭക്തിയോടും അഭ്യാസം നടത്തിയാലേ സാധന ഉറയ്ക്കൂ.
തസ്യ സഞ്ജനയൻ ഹർഷം കുരു വൃദ്ധഃ പിതാമഹഃ സിംഹനാദം വിനദ്യോച്ചൈഃ ശംഖം ദദ്മൗ പ്രതാപവാൻ.
ഇങ്ങനെ ഓരോരുത്തരും താൻ താങ്കളുടെ ബലാബലങ്ങൾക്കനുസരണമായി ശംഖുധ്വനി മുഴക്കി യുദ്ധത്തിൽ കൗരവപക്ഷമോ അല്ലെങ്കിൽ പാണ്ഡവപക്ഷമോ ജയിച്ചാൽ ഏതേത് ഫലമാണുണ്ടാകുന്നത്? കൗരവവൃദ്ധനും പ്രതാപശാലിയുമായ ഭീഷ്മ പിതാമഹൻ ദുര്യോധന ഹൃദയത്തിൽ ആനന്ദമുണ്ടാക്കിക്കൊണ്ട് സിംഹനാദതുല്യമായ ഭീകര ശംഖനാദം അത്യുച്ചത്തിൽ മുഴക്കി സിംഹപ്രകൃതി ഭയാവഹമായ പ്രതിഭാസങ്ങളുടെ പ്രതീകമാണ്. ഘോരവനത്തിന്റെ ഏകാന്ത നിശബ്ദതയിൽ സിംഹഗർജനം കാതിൽ വന്ന് പതിച്ചാൽ സിംഹം മൈലുകൾക്കപ്പുറത്താണെങ്കിൽ കൂടി ആളുകൾ ഭയചകിതരാകും. ഭയം പ്രകൃതിയിലുള്ളതാണ്, അത് പരമാത്മാവിലില്ല. പരമാത്മാവ് ആർക്കും അഭയകേന്ദ്രമാണ്. ഭ്രമരൂപിയായ ഭീഷ്മർ വിജയിക്കുകയാണെങ്കിൽ പ്രകൃതിയുടെ ഭയാനക വനത്തിൽ കഴിയുന്ന നിങ്ങൾ ഭയപരവശരാകും. എന്നാൽ ഭയത്തിന്റെ ആവരണം ഘനീഭൂതമാക്കുക എന്നതൊഴിച്ച് ഭ്രമത്തിന് മറ്റൊന്നും ചെയ്യാനാവില്ല. അതിനാൽ പ്രകൃതിയിൽ നിന്നുള്ള നിവൃത്തി തന്നെ അഭികാമ്യമായ മാർഗം എന്ന് വന്നുകൂടുന്നു. കൂരിരുളിന്റെ കരിനിഴൽ നിറഞ്ഞ സംസാര മഹാവനമാണ് പ്രവൃത്തി. ശംഖുവിളിക്ക് ശേഷം കൗരവന്മാർ പല വാദ്യോപകരണങ്ങളിൽ നിന്നും ഒന്നിച്ച് ശബ്ദമുണ്ടാക്കി ശ്രോതാക്കളെ ഭയവിവശരാക്കി. ഓരോ പ്രത്യേക വികാരവും ഭയജനകമാകണമെന്നില്ല. അതുകൊണ്ടാണ് അവർ വാദ്യോപകരണങ്ങൾ ഒരുമിച്ച് പ്രവർത്തിപ്പിച്ചത്.
ततः शङ्खाश्च भेर्यश्च पणवानकगोमुखाः सहसैवाभ्य हन्यन्त सशब्दस्तु मुलोऽभवत्।
അതിനുശേഷം അവർ ശംഖ്, പെരുമ്പറ, മുരശ്, മദ്ദളം, കൊമ്പ് തുടങ്ങിയ വാദ്യവിശേഷങ്ങൾ ഒന്നിച്ച് പ്രവർത്തിപ്പിച്ചപ്പോൾ ആ ശബ്ദം അവിടെ അതിഭയങ്കരമായി മുഴങ്ങി. ഭയമുണ്ടാക്കുക എന്നതൊഴിച്ച് കൗരവന്മാർക്ക് മറ്റൊരു ഉദ്ഘോഷണവും നടത്താനില്ലായിരുന്നു. ബഹിർമുഖമായ വിജാതീയ പ്രവൃത്തികൾ സഫലമാകുമ്പോൾ മോഹമയമായ ബന്ധനം കൂടുതൽ മുറുകുന്നു. ഈ അവസരത്തിൽ പുണ്യമായ പ്രവൃത്തികളിൽ നിന്ന് ഉദ്ഘോഷണങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അവയിൽ ആദ്യത്തേത് യോഗേശ്വരനായ ശ്രീകൃഷ്ണനിൽ നിന്നായിരുന്നു.
തതഃ ശ്വേതൈർഹയൈർയുക്തേ മഹതീ സ്യന്ദനേ സ്ഥിതൌ മാധവ പാണ്ഡവശ്ചൈവ ദിവ്യൌ ശംഖൌ പ്രദധ്മതു.
തദനന്തരം കളങ്ക കാളിമയില്ലാത്ത സ്വാത്തിക ശുദ്ധിയുടെ പ്രതീകമായ വെള്ളക്കുതിരകളെ കെട്ടിയ വലിയ രഥത്തിലിരുന്ന് ശ്രീകൃഷ്ണാർജുനന്മാർ അലൗകികമായ ശംഖധ്വനി മുഴക്കി. അലൗകികമെന്നാൽ ലോകാതീതമെന്നർത്ഥം. മൃത്യുലോകം, ദേവലോകം, ബ്രഹ്മലോകം തുടങ്ങി ജന്മമരണ ഭയമുള്ള സമസ്ത ലോകങ്ങളുടെയും അപ്പുറത്തുള്ള പാരമാർത്ഥിക ലോകം പ്രദാനം ചെയ്യാമെന്നുള്ള ഉദ്ഘോഷണമാണ് ശ്രീകൃഷ്ണൻ നടത്തുന്നത്. രഥം സ്വർണമോ വെള്ളിയോ തടിയോ കൊണ്ടുള്ളതല്ല, അത് അലൗകികമാണ്. ശംഖം അലൗകികമാണ്, അതിനാൽ ഉദ്ഘോഷണവും അലൗകികം തന്നെ. ലോകാതീതമായിട്ടുള്ളത് ഒരേ ഒരു ബ്രഹ്മം മാത്രം. ആ ബ്രഹ്മവുമായി ബന്ധപ്പെടുത്താമെന്നുള്ള വാഗ്ദാനമാണത്. യോഗേശ്വരൻ ഈ നില എങ്ങനെ നൽകും?
പാഞ്ചജന്യം ഋഷീകേശോ ദേവദത്തം ധനഞ്ജയഃ പൗണ്ഡ്രം ദദ്മൌ മഹാശംഖം ഭീമകർമാവൃകോദരഃ.
ഋഷികേശഃ, ഹൃദയത്തിലെ സർവസ്വവും അറിയുന്ന ആൾ, അങ്ങനെയുള്ള ശ്രീകൃഷ്ണൻ പാഞ്ചജന്യം എന്ന ശംഖ് വിളിച്ചു. അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്നും ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നീ അഞ്ച് തന്മാത്രകളുടെയും രസം ശേഖരിച്ച് തന്റെ ഭക്തന്മാർക്ക് പകർന്നു കൊടുത്തുകൊള്ളാമെന്ന് ആ ശംഖധ്വനിയിലൂടെ ഭഗവാൻ അറിയിക്കുകയായിരുന്നു. കരാളരൂപം പൂണ്ട് മനുഷ്യരെ വിഭ്രമിപ്പിക്കുന്ന ഇന്ദ്രിയങ്ങളെ വശപ്പെടുത്തി ഭക്തന്റെ ഹൃദയത്തിൽ ഉത്തേജനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് സദ്ഗുരുവിന്റെ കടമയത്രേ. യോഗേശ്വരനായ സദ്ഗുരുവാണ് ശ്രീകൃഷ്ണൻ. ശിഷ്യസ്നേഹം എന്നാണ് അർജുനൻ ഭക്തിപൂർവം അറിയിച്ചത്. ബാഹ്യവിഷയങ്ങളെ വിട്ട് ധ്യാനത്തിൽ പരമാത്മാവിനെ മാത്രം സാക്ഷാത്കരിക്കുക, മറ്റൊന്നും കാണാതിരിക്കുക, മറ്റാരെയും സ്പർശിക്കാതിരിക്കുക. സദ്ഗുരുവിനെ ധ്യാനഗമ്യനാക്കുന്നത് ഈ രീതിയിലായിരിക്കണം. ധനഞ്ജയൻ അഥവാ അർജുനൻ വേദാന്തം എന്ന ശംഖൂതി, ദൈവീകമായ ധനത്തെ ജയിച്ച് സ്വന്തമാക്കുന്ന അനുരാഗമാണ് ധനഞ്ജയൻ. പരമാത്മാവിനോടുള്ള അഗാധ പ്രേമമാണ് അനുരാഗം. അവിടെ വിരഹവേദന, വിരക്തി, അശ്രുപ്രവാഹം, രോമാഞ്ചം തുടങ്ങിയ ഭാവങ്ങളുണ്ടാകും. ഗദ്ഗദ്ഗിര നയന ബഹുനീര, വാക്കുകളിൽ ഗദ്ഗദം, കണ്ണുകളിൽ അശ്രുധാര. അപ്പോൾ പരമാത്മാവൊഴിച്ച് മറ്റൊരു വിഷയവസ്തുവിലും മനസ്സ് ബന്ധപ്പെടുന്നതല്ലാതാകുന്നു. അത്തരം ഒരുത്തമ മനോഭാവമാണ് അനുരാഗം. അത് പക്കമാകുന്നതോടെ പരമാത്മ സാക്ഷാത്കാരത്തിന് സഹായകമായ ദൈവീക സമ്പത്ത് സ്വാധീനമാവും. ധനഞ്ജയൻ എന്നത് അർജുനന്റെ മറ്റൊരു പേരാണ്. ശരീരം പുലർത്താൻ ബാഹ്യസമ്പത്ത് ആവശ്യമാണ്, എന്നാൽ ആത്മാവുമായി ഇതിനൊരു ബന്ധവുമില്ല. ഇതിനപ്പുറത്തുള്ള അനശ്വരമായ ആത്മീയ ധനമാണ് ശരിയായ ധനം. ധനവാൻ ഭൂലോകത്തിന്റെ ഏകാധിപതി ആയാൽ കൂടി അമൃതത്വത്തിന് അവകാശിയാവില്ല എന്ന് യാജ്ഞവാൽക്യൻ മൈത്രിയോട് പറയുന്നതായി ബൃഹദാരണ്യകോപനിഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമൃതത്വം നേടാനുള്ള ഒരേ ഒരു ഉപായം ആത്മീയ സമ്പത്ത് നേടുകയാണ്. ഭയാനക കർമ്മങ്ങൾ ചെയ്യുന്ന ഭീമസേനൻ പ്രീതി എന്നർത്ഥമുള്ള പൗണ്ഠം എന്ന ശങ്കൂതി, ഭാവത്തിന്റെ ആവിർഭാവവും പ്രവർത്തനവും ഹൃദയത്തിലാണ്. അങ്ങനെ വൃഗോദരൻ എന്ന പേര് കിട്ടി. അദ്ദേഹത്തിന്റെ ഭാവം കുട്ടികളിൽ പ്രകടമായി കാണാം. ഈ ഭാവം അഗാധവും ശക്തിമത്തുമാണ്. അത് പ്രീത്യാർത്ഥകമായ ശങ്കിലൂടെ പ്രകടിപ്പിക്കുകയാണുണ്ടായത്. ആ പ്രകടിപ്പിക്കൽ ഈശ്വരപ്രേമം എന്ന മാധ്യമത്തിലൂടെയാണ്. ഹരിവ്യാപക സർവത്ര സമാന പ്രേമതി പ്രകട ഹോയിമേജാന. തുളസീരാമായണം 1:154-5. നിസീമമായ പ്രേമം പ്രകടമാക്കിക്കൊണ്ട് ഈശ്വരൻ സർവത്ര വ്യാപിച്ചിരിക്കുന്നതായി ഞാൻ അറിയുന്നു.
അനന്തവിജയം രാജാ കുന്തീ പുത്രോ യുധിഷ്ഠിരഃ നകുലഃ സഹ ദേവശ്ച സുഘോഷമണിപുഷ്പകൌ.
കുന്തിപുത്രനായ യുധിഷ്ഠിര മഹാരാജാവ് അനന്തവിജയം എന്ന ശംഖു വിളിച്ചു. കർത്തവ്യരൂപിണിയാണ് കുന്തി, യുധിഷ്ഠിരൻ ധർമ്മരൂപിയും. ധർമ്മത്തിൽ ഉറച്ചു നിഷ്ഠയുണ്ടെങ്കിൽ അനന്തവിജയം, അതായത് അനന്തമായ ബ്രഹ്മത്തിൽ സ്ഥാനം നേടാം. യുദ്ധരംഗത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണ് യുധിഷ്ഠിരൻ. പ്രകൃതി പുരുഷന്മാർ തമ്മിലും ക്ഷേത്രക്ഷേത്രജ്ഞന്മാർ തമ്മിലും ഉണ്ടാകുന്ന സംഘർഷത്തിൽ ഉലയാത്തവൻ എന്നർത്ഥം. ഏത് വലിയ ദുഃഖത്തിലും ഇളകാതെ നിന്നാൽ ഒടുവിൽ ഒരു നാൾ അനന്തമായ പരമ്പൊരുളിന്റെ മേൽ വിജയം നേടാം. നിയമരൂപിയായ നകുലൻ സുഘോഷമെന്ന ശംഖു വിളിച്ചു. അഷ്ടാംഗയോഗത്തിൽ രണ്ടാമത്തേത് നിയമം, യമനിയമാദികൾ. നിയമം: സന്തോഷതപ, സാധ്യായേശ്വര പ്രണിധാനങ്ങൾ എന്നിവ ശരിക്കും ആചരിക്കുമ്പോൾ അശുഭം ശമിക്കും, മംഗളം ഭവിക്കും. സത്സംഗരൂപിയായ മഹാദേവൻ മണിപുഷ്പകമെന്ന ശംഖു വിളിച്ചു. മനീഷകൾ ഓരോ ശ്വാസത്തിലും വിലതീരാത്ത രത്നത്തിന്റെ സ്ഥാനം നൽകിയിട്ടുണ്ട്. ഹീരാ ജയ്സി ശ്വാസ ബാത്തോമേ ബീതി ജായ്. തുളസീരാമായണം. രത്നം പോലുള്ള ശ്വാസങ്ങൾ സംഭാഷണത്തിനിടയിൽ നഷ്ടപ്പെടുത്താതെ സത്സംഗവും സത്സംഭാഷണവും ചെയ്യുക. എന്നാൽ ഇതും യഥാർത്ഥ സത്സംഗമല്ല. വാസ്തവീ സത്സംഗം ആന്തരികമാകുന്നു, പരമാത്മാവുമായുള്ളത്. എന്നാൽ വാസ്തവികമായ സത്സംഗം ആന്തരികമാണ്. ശ്രീകൃഷ്ണന്റെ അഭിപ്രായത്തിൽ സത്യവും നിത്യവുമായത് ആത്മാവ് മാത്രം. ചിത്തം എല്ലാവിധത്തിലും ആത്മാവിനോട് സംഗമിക്കാൻ ഒരുമ്പെടും. ഇതാണ് യഥാർത്ഥ സത്സംഗം. ഈ സത്സംഗം ചിന്തനം, ധ്യാനം, സമാധി എന്നീ സാധനകളുടെ അഭ്യാസത്തിലൂടെ സമ്പന്നമാകുന്നു. സത്യത്തിന്റെ സാന്നിധ്യത്തിൽ സ്മരണയ്ക്ക് വിരാമമുണ്ടാകുമ്പോൾ ഓരോ ശ്വാസത്തിലും നിയന്ത്രണമുണ്ടാവുന്നു. മനസ്സും ഇന്ദ്രിയങ്ങളും വിരത വ്യാപാരമാകുന്നു. ഇങ്ങനെ പൂർണമായ മനോനിഗ്രഹം സാധ്യമാവുമ്പോൾ ഉദ്ദിഷ്ടബലം ലഭിക്കുന്നു. വാദ്യയന്ത്രങ്ങളെപ്പോലെ ചിത്തത്തെ ആത്മാവിന്റെ സ്വരങ്ങളോട് മേളിപ്പിക്കുന്നത് തന്നെ സത്സംഗം. ബാഹ്യരത്നം കടുപ്പമുള്ളതാണ്, എന്നാൽ ശ്വാസരത്നമാകട്ടെ പൂവിനേക്കാൾ മൃദുലം. പൂവ് വിടർന്നു കഴിഞ്ഞാലോ പൊട്ടിച്ചെടുത്താലോ താമസിയാതെ വാടിപ്പോകുന്നു. എന്നാൽ നിങ്ങൾ അടുത്ത ശ്വാസം വിടുന്നതുവരെ ജീവിച്ചിരിക്കുമെന്നുള്ളതിന് യാതൊരു ഉറപ്പും തരാൻ സാധിക്കയില്ല. എന്നിരുന്നാലും സത്സംഗം സഫലമാകുമ്പോൾ ഓരോ ശ്വാസവും നിയന്ത്രിച്ച് പരമപദത്തിലെത്തിച്ചേരാം. ഇതിനുപരി പാണ്ഡവർക്ക് മറ്റൊരു വിളംബരവും നടത്താനില്ല. ഓരോ സാധനയും പരിശുദ്ധിയുടെ പാതയിലൂടെ മുന്നേറി നിർവഹിക്കണമെന്ന് മാത്രം. ശംഖധ്വനിയെപ്പറ്റി വീണ്ടും പറയുന്നു.
കാശ്യശ്ച പരമേശ്വാസഃ ശിഖണ്ഡീ ച മഹാരഥഃ ധൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകിശ്ചാപരാജിതഃ.
കായരൂപിയാണ് കാശി. മനസ്സ് ഉൾപ്പെടെയുള്ള ഇന്ദ്രിയങ്ങളെ ഏകോപിച്ച് ശരീരത്തിൽ നിലനിർത്തുന്ന ആൾ പരമേശ്വാസഃ പരമേശ്വരനിൽ വസിക്കാൻ അർഹനായിത്തീരുന്നു. പരമേശനെ അധിവസിപ്പിക്കാൻ യോഗ്യമായ കായം തന്നെ കാശി പരമേശന്റെ വാസസ്ഥലമാണിവിടം. പരമേശ്വാസഃ എന്ന വാക്കിന് വില്ലാളിവീരൻ എന്നല്ല, പരമേശനിൽ വസിക്കുന്നവൻ എന്നാണർത്ഥം. ശിഖ അതായത് കുടുമ പൂണുനൂൽ എന്നിവയെ ത്യജിക്കലാണ് ശിഖണ്ഡി. ഇക്കാലത്ത് ആളുകൾ മുടി മുറിച്ചു കളയുന്നു, പൂണുനൂൽ പൊട്ടിക്കുന്നു, അഗ്നിഹവനം ഉപേക്ഷിക്കുന്നു. അങ്ങനെ അവർ സന്യാസത്തിലേക്ക് കടക്കുകയാണോ? അല്ല, വാസ്തവത്തിൽ മുടികെട്ട് ഉയർന്ന ലക്ഷ്യത്തിന്റെ പ്രതീകമാണ്. അത് നേടേണ്ടത് തന്നെയാണ്. അതുപോലെ പൂണുനൂൽ സംസ്കാരങ്ങളുടെ പ്രതീകമാണ്. പരമാത്മപ്രാപ്തി എന്ന പരമലക്ഷ്യത്തിലെത്തും മുമ്പ് സംസ്കാരങ്ങളുടെ സൂത്രപാദം ആവശ്യമാണ്. അത് ത്യാഗത്തിലേക്കും സന്യാസത്തിലേക്കും നയിക്കും. സഞ്ചരിക്കുന്ന പതികനാണ് സാധകൻ. നേടേണ്ടതു നേടിക്കഴിഞ്ഞാൽ പിന്നെ സംസ്കാരങ്ങളുടെ നൂലുകൾ പൊട്ടിക്കാം. ഈ അവസ്ഥയിലെത്തിയാൽ ഭ്രമം ശാന്തമാവും. ഇങ്ങനെയാണ് ഭ്രമരൂപിയായ ഭീഷ്മർക്ക് ശിഖണ്ഡി വിനാശം വരുത്തുന്നത്. ശിഖണ്ഡി മുൻചൊന്ന അർത്ഥത്തിൽ ചിന്തനപദത്തിലേക്ക് കടക്കാനുള്ള വിശിഷ്ട യോഗ്യതയാണ്. മഹാരഥനാണ്. ദൃഷ്ടദ്യുമനൻ അതായത് വിരാടരാജാവിന്റെ പുത്രൻ. ദൃഢവും നിശ്ചലവുമായ അന്തരംഗത്തിന്റെയും വിരാടൻ എന്നാൽ സർവവ്യാപിയും ഫിരാട് രൂപിയും സർവേശ്വരന്റെ തേജോമയ രൂപം സാക്ഷാത്കരിക്കാനുമുള്ള കഴിവിന്റെയും പ്രതീകമാണ്. അവ ദൈവിക സമ്പത്തിന്റെ പ്രമുഖ ഘടകങ്ങളാണ്. സാത്യുഗത്വമാണ് സാത്യകി. സാത്യകത്വം അഥവാ സത്യത്തെ അന്വേഷിക്കാനുള്ള നിരന്തര പ്രവർത്തനം കൈമുതലായാൽ പിന്നെ ഒരു തരത്തിലുള്ള അധപ്പതനവും ഉണ്ടാവുകയില്ല. ദൈവീ സമ്പത്തും ആസുര സമ്പത്തും തമ്മിലുണ്ടാവുന്ന സംഘർഷത്തിൽ പരാജയവും ഉണ്ടാകില്ല.
ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശഃ പൃഥിവീപതേ സൗഭദ്രശ്ച മഹാബാഹുഃ ശംഖാം ദദ്മുഃ പൃഥക് പൃഥക്.
ഇളകാത്ത പദം നൽകാൻ കഴിവുള്ള ദ്രുപദനും ധ്യാനരൂപിണിയായ ദ്രൗപദിയുടെ സഹൃദയത്വം, വാത്സല്യം, ലാവണ്യം, സൗമ്യത തുടങ്ങിയവയെ പ്രതിനിധീകരിക്കുന്ന മഹാരഥന്മാരായ പുത്രന്മാരും മഹാഭുജനായ അഭിമന്യുവും പ്രത്യേകം പ്രത്യേകം ശംഖുനാദം പുറപ്പെടുവിച്ചു. ഭുജം കാര്യക്ഷമതയുടെ പ്രതീകമാണ്. മനസ്സ് നിർഭയമാകുമ്പോൾ ശക്തി വർദ്ധതമായിത്തീരുന്നു. ഹേ രാജൻ, ഇവർ പുറപ്പെടുവിച്ച ശംഖുനാദങ്ങൾ വ്യത്യസ്ത അകലങ്ങളിലാണ് ചെന്നലച്ചത്. അകലത്തിന്റെ കാര്യത്തിൽ ഭിന്നത പാലിച്ചതിനാൽ ഇവരുടെ പേരുകൾ പരാമർശിക്കേണ്ടി വന്നു. ഇതുകൂടാതെ മനസ്സിന്റെയും ബുദ്ധിയുടെയും അപ്പുറത്തേക്കുള്ള അകലവും ഇവിടെ അർത്ഥമാക്കുന്നുണ്ട്. ഭഗവാൻ അന്തഃക്കരണത്തിൽ വിരാജിച്ചാണല്ലോ തീരുമാനങ്ങൾ എടുക്കുന്നത്. അന്തഃക്കരണങ്ങളിൽ ഉപവിഷ്ടനായി മനുഷ്യാത്മാവിനോട് ബന്ധപ്പെട്ട് സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു.
സഘോഷോധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യദാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വ്യനുനാദയൻ.
ആ മഹാഘോര ശബ്ദം ആകാശത്തിലും ഭൂമിയിലും മാറ്റൊലികൊണ്ട് ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയങ്ങൾ പിളർന്നു. സൈന്യം പാണ്ഡവപക്ഷത്തുമുണ്ടായിരുന്നു, എന്നാൽ പിളർന്നത് ധൃതരാഷ്ട്രപുത്രന്മാരുടെ ഹൃദയമാണ്. പാഞ്ചജന്യം ദൈവീക ശക്തിയുടെ മേൽ ആധിപത്യം, അനന്തതയുടെ മേൽ വിജയം, അശുഭശമനം, ശുഭഘോഷണം എന്നിവയുടെ ആവിർഭാവത്തോടെ കുരുക്ഷേത്രത്തിന്റെ ആസുരസമ്പത്തിന്റെ ബഹിർമുഖ പ്രവൃത്തികളുടെ അകം തകരുകയും അവയുടെ ബലം അനുക്രമം ക്ഷയിക്കുകയും ചെയ്യുകയായി. ശുഭകാംക്ഷകൾ സഫലമാവുമ്പോൾ മോഹമയ വൃത്തികൾ ശാന്തമായിത്തീരുന്നു.
അഥ വ്യവസ്ഥിതാന് ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാന് കപിധ്വജഃ പ്രവൃത്തേ ശസ്ത്രസംപാതേ ധനുരുദ്യമ്യ പാണ്ഡവഃ ഋഷീകേശം തദാ വാക്യം ഇദമാഹമഹീപതേ സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുത.
സംയമരൂപിയായ സംജയൻ അജ്ഞാനാമൃത മനസ്സിന്റെ അധിപതിയായ ധൃതരാഷ്ട്രരെ ഹേ രാജൻ എന്ന് അഭിസംബോധന ചെയ്യുന്നു. കവിദ്വജൻ വൈരാഗ്യരൂപിയായ ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ളവൻ കൊടിരാഷ്ട്രത്തിന്റെ പ്രതീകമാണല്ലോ. ചഞ്ചലമായ കൊടിയുള്ളതുകൊണ്ടാണ് കവിദ്വജൻ എന്ന് പ്രയോഗിച്ചതെന്ന അഭിപ്രായം ശരിയല്ല. ഇവിടെ കവി സാധാരണ വാനരനല്ല, മാനാപമാനങ്ങളെ ഹനിച്ച ഹനുമാൻ തന്നെയാണ്. സമമാനി നിരാദർ ആദർഹീം എന്ന കവിവാക്യം പ്രകൃതിയിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വസ്തുക്കളോടും വിഷയങ്ങളോടുമുള്ള രാഗത്തെ ജയിക്കലാണ് വൈരാഗ്യം. അങ്ങനെ വൈരാഗ്യം ധ്വജമായുള്ള അർജുനൻ സമരസജ്ജരായി നിന്ന കൗരവന്മാരെ കണ്ട് ശരം തൊടുത്തുവിടാനായി വില്ലുയർത്തി. ഋഷികേശം ഹൃദയത്തിന്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന യോഗേശ്വരനായ ശ്രീകൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു: ഹേ അച്യുത, എന്റെ രഥം ഇരു സൈന്യങ്ങളുടെയും ഇടയ്ക്ക് നിർത്തിയാലും ഇത് സാരഥിക്ക് നൽകുന്ന ആജ്ഞയല്ല. ഇഷ്ടദേവതയായ സദ്ഗുരുവിനോട് നടത്തുന്ന അഭ്യർത്ഥനയാണ്. എന്തിനാണ് രഥം ഇടയ്ക്ക് നിർത്തുന്നത്?
യാവദേതാന് നിരീക്ഷേഹം യോദ്ധു കാമാനവസ്ഥിതാന് കൈർമയാ സഹ യോദ്ധവ്യം അസ്മിന് രണസമുദ്യമേ.
ഈ യുദ്ധോദ്യമത്തിൽ പടവെട്ടാനൊരുങ്ങി നിൽക്കുന്നവരെ ഞാനൊന്ന് നേരിട്ട് കണ്ടുകൊള്ളട്ടെ. ഞാൻ ആരോടെല്ലാമാണ് പോരാടേണ്ടത് എന്നറിയണമല്ലോ.
യോത്സ്യമാനവേക്ഷേഹം യ ഏതേത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേ യുദ്ധേ പ്രിയചികീർഷവഃ.
യുദ്ധത്തിൽ ദുർബുദ്ധിയായ ദുര്യോധനന് നന്മ വരാൻ ആഗ്രഹിച്ച് അടരാടാൻ വന്ന അർജന്മാരെ ഞാനൊന്ന് കാണട്ടെ. സഞ്ജയ് ഉവാച്ച.
ഏവമുക്തോ ഋഷികേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർഥ പശ്യൈതാം സമവേതാൻ കുരുനീതി.
സംജയൻ പറഞ്ഞു, നിദ്രാജയിയായ അർജുനൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരുടെയും ഹൃദയം അറിയുന്ന ശ്രീകൃഷ്ണൻ ഭീഷ്മദ്രോണന്മാരുടെ നേതൃത്വത്തിലുള്ള മഹാഭൃതാം ശരീരരൂപിയായ രാജ്യത്തിൽ അധികാരം വഹിക്കുന്ന രാജാക്കന്മാരുടെ ഇടയിൽ ശ്രേഷ്ഠമായ ആ രഥം നിർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, പാർത്ഥ, ആ കൗരവന്മാരെ നോക്കൂ. ആ ശ്രേഷ്ഠമായ രഥം സ്വർണം കൊണ്ടോ വെള്ളികൊണ്ടോ ഉണ്ടാക്കിയതല്ല. ലോകത്തിൽ ഉത്തമ വസ്തുക്കളെ നിർണയിക്കുന്നത് അവയ്ക്ക് നശ്വരതയോടുള്ള ആനുകൂല്യത്തെയും പ്രാതികൂല്യത്തെയും ആധാരമാക്കിയാണ്. എന്നാൽ ഈ വിലയിരുത്തൽ അപൂർണമാണ്. നമ്മുടെ സ്വരൂപത്തോടൊപ്പമുള്ള ആത്മാവ് മാത്രമാണ് ശ്രേഷ്ഠമായുള്ളത്. അതിന്റെ പിന്നാലെ നികൃഷ്ടമായ മലിനതയ്ക്ക് ചെല്ലാനാവില്ല.
തത്രാപശ്യത്സ്ഥിതാന് പാർഥഃ പിതൃനഥ പിതാമഹാ ആചാര്യാന് മാതുലാന് ഭ്രാതൃന് പുത്രാന് പൗത്രാന് സഖീൻസ് തഥാ ശ്വശുരാന് സുഹൃദശ്ചൈവ സേനയോരുഭയോരപി.
അതിനുശേഷം ലക്ഷ്യം പിഴയ്ക്കാത്തവനും പാർത്ഥിവ ശരീരത്തെ രഥമായി കരുതുന്നവനുമായ പാർത്ഥൻ ആ രണ്ട് സൈന്യങ്ങളിലുമുള്ള പിതൃസഹോദരന്മാരെയും പിതാമഹന്മാരെയും ആചാര്യന്മാരെയും അമ്മാവന്മാരെയും സഹോദരന്മാരെയും പുത്രപൗത്രന്മാരെയും ശശുരന്മാരെയും സുഹൃത്തുക്കളെയും കണ്ടു. ഇരുസേനകളിലും സ്വന്തം ബന്ധുക്കളെയും മാതുല ബന്ധുക്കളെയും ശശ്വര ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഗുരുജനങ്ങളെയും മാത്രമേ അർജുനന് കാണാൻ കഴിഞ്ഞുള്ളൂ. മഹാഭാരതകാലത്തെ കണക്കനുസരിച്ച് 18 അക്ഷോഹിണിയിൽ 40 ലക്ഷം ഭടന്മാർ ഉണ്ടാകണം. എന്നാൽ നടപ്പ് കണക്കനുസരിച്ച് 18 അക്ഷോഹിണിയിൽ 650 കോടി ആളുകൾ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ ഇത് ഇന്നത്തെ ലോക ജനസംഖ്യയ്ക്ക് സമമാണെന്ന് ഓർക്കണം. ഇത്രയും പേർക്ക് വേണ്ടി മാത്രം ലോകത്തിലെ എല്ലാ വസതികളും ഭക്ഷണ സാധനങ്ങളും ഉപയോഗിക്കേണ്ടി വരും. ഈ വലിയ ജനസമൂഹം അർജുനന്റെ 4 ബന്ധുക്കളുടെ കുടുംബത്തിൽ മാത്രം ഉൾപ്പെട്ടവരാണെന്നും മനസ്സിലാക്കണം. ഇത്രയേറെ കുടുംബങ്ങൾ ലോകത്തിൽ ആർക്കെങ്കിലും ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. ഇത് യുദ്ധരംഗത്തിന്റെയല്ല, ഹൃദയരംഗത്തിന്റെ ചിത്രീകരണമാണെന്ന് ഇത്രയും കൊണ്ട് വ്യക്തമായിരിക്കുമല്ലോ.
താന് സമീക്ഷ്യ സ കൗന്തേയഃ സർവാന് ബന്ധൂനവസ്ഥിതാന് കൃപയാ പരയാവിഷ്ടോ വിശീദന്നിദമബ്രവീത്.
ഇപ്രകാരം നിലയുറപ്പിച്ചിരുന്ന ബന്ധുക്കളെ മുഴുവൻ നോക്കിക്കണ്ട് കരുണാപൂർണ ഹൃദയനായ കുന്തിപുത്രൻ ദുഃഖിതനായി ഇങ്ങനെ മുഴിഞ്ഞു. അർജുനൻ ദുഃഖമഗ്നനായത് മുമ്പിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് സ്വന്തം ബന്ധുക്കൾ തന്നെ എന്നറിഞ്ഞതുകൊണ്ടാണ്. അതിനാലാണ് വീണ്ടും സംസാരിക്കാൻ ഒരുമ്പെട്ടത്. അർജുന ഉവാച്ച.
ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപഥുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ.
ഹേ കൃഷ്ണ, യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ച് നിലയുറപ്പിച്ചിരിക്കുന്ന ബന്ധുജനങ്ങളെ കണ്ട് എന്റെ അവയവങ്ങൾ തളരുന്നു, വായുണങ്ങുന്നു, ശരീരത്തിൽ വിറയലും രോമാഞ്ചവും ഉണ്ടാകുന്നു. ഇത് മാത്രമല്ല,
ഗാണ്ഡീവം സ്രംസത്തെ ഹസ്താത് ത്വക്ചൈവ പരിദയ്യതെ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ.
കയ്യിൽ നിന്ന് ഗാണ്ഡീവം വീണുപോകുന്നു, തൊലി ഉണങ്ങുന്നു. സ്വജനങ്ങളോട് എതിരിടേണ്ടി വന്ന ഈ യുദ്ധം എന്ത് യുദ്ധം എന്ന് ചിന്തിച്ച് പനി പിടിച്ചതുപോലെയായി. തനിക്കുറച്ചു നിൽക്കാനോ മുന്നോട്ട് നോക്കാനോ കഴിയുന്നില്ലെന്ന് അദ്ദേഹം അറിയിച്ചു.
നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോനു പശ്യാമി ഹത്വാ സ്വജനമാഹവേ.
ഹേ കേശവ, ഈ യുദ്ധത്തിനെതിരായ ശകുനങ്ങളും കാണുന്നു. യുദ്ധത്തിൽ സ്വജനങ്ങളെ കൊന്നാൽ മംഗളമുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കുലം മുടിച്ചാൽ എങ്ങനെ നന്മയുണ്ടാകും?
നകാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിന്നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ.
ബന്ധുജനങ്ങളെല്ലാം യുദ്ധമുഖത്തുണ്ട്. ഇവരെ സമരത്തിൽ വധിച്ച് നേടുന്ന വിജയമോ വിജയത്തിലൂടെ ലഭിക്കുന്ന രാജ്യമോ രാജ്യലാഭത്തിലൂടെ കിട്ടുന്ന സുഖമോ അർജുനൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, കൃഷ്ണ, എനിക്ക് വിജയമോ രാജ്യമോ അതിൽ നിന്നുണ്ടാകുന്ന സുഖമോ വേണ്ട. ഗോവിന്ദ, രാജ്യം കൊണ്ടോ ഭോഗങ്ങൾ കൊണ്ടോ ജീവിതം കൊണ്ട് തന്നെയോ എന്ത് പ്രയോജനം? ഇങ്ങനെ പറയുന്നതിന് ഹേതുവെന്തെന്ന് ഇനി വിവരിക്കുന്നു.
യേഷാമർഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗാഃ സുഖാനി ച തൈമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച.
ആർക്കു വേണ്ടിയാണോ രാജ്യഭോഗ സുഖങ്ങൾ ആഗ്രഹിച്ചത്, ആ ബന്ധുജനങ്ങൾ ജീവിതാശ വിടിഞ്ഞ് യുദ്ധരംഗത്ത് അണിനിരന്നിരിക്കുന്നു. രാജ്യഭോഗ സുഖങ്ങൾ അവരും ആഗ്രഹിച്ചിരുന്നു. അവർ വെറുത്തെങ്കിൽ ഞങ്ങൾക്കവ ആവശ്യമില്ല. പരിവാരങ്ങൾ ഉള്ളിടത്തോളം കാലം വാസനകളും ഉണ്ടാകും. കുടിലുകളിൽ കഴിയുന്നവർ പോലും ബന്ധുമിത്രാദികളെ കൊന്ന് ലോകത്തിലെ ഒരു സാമ്രാജ്യവും നേടാൻ ആഗ്രഹിക്കില്ല. ആർക്കു വേണ്ടിയാണ് സുഖഭോഗങ്ങൾ ആഗ്രഹിച്ചത്? ആ ബന്ധുജനങ്ങൾ ഇല്ലാതായാൽ പിന്നെ അവ കൊണ്ടെന്ത് പ്രയോജനമെന്നാണ് അർജുനൻ ചോദിക്കുന്നത്. ഈ യുദ്ധത്തിൽ ആരെയാണ് കൊല്ലേണ്ടതെന്നോ?
ആചാര്യ പിതര പുത്ര തഥൈവ ച പിതാമഹ മാതുലാ ശ്വശുരാ പൗത്രാ ശാലാ സംബന്ധിനസ്തഥാ.
ഈ യുദ്ധത്തിൽ ഗുരുക്കന്മാരും പിതൃസഹോദരന്മാരും പുത്രന്മാരും അതുപോലെ പിതാമഹന്മാരും അമ്മാവന്മാരും ശ്വശുരന്മാരും പൗത്രന്മാരും സാല്യന്മാരും മറ്റ് ബന്ധുക്കളും സന്നിഹിതരായിട്ടുണ്ട്.
ഏതാന്നഹന്തുമിച്ഛാമി ഗ്നതോപി മധുസൂദന അപി ത്രൈലോക്യരാജ്യസ്യ ഹേതോ കിന്നു മഹീ കൃതേ.
ഹേ മധുസൂദന, ഇവരെന്നെ കൊല്ലാൻ വന്നാലും മൂന്നു ലോകത്തിന്റെ ആധിപത്യം എനിക്ക് കിട്ടുമെന്നിരുന്നാലും ഇവരെ ഞാൻ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെയാണോ കുറച്ചു ഭൂമിക്ക് വേണ്ടി കൊല്ലാൻ തുനിയുക? സൈന്യത്തിന്റെ 18 അക്ഷോഹിണിയിലും അർജുനന് കാണാൻ കഴിഞ്ഞത് സ്വന്തം ബന്ധുക്കളെ മാത്രം. ഇത്രയധികം ബന്ധുക്കളോ? അതെങ്ങനെ? വാസ്തവത്തിൽ അനുരാഗം തന്നെയല്ലേ അർജുനൻ? ഭജിക്കാൻ തുടങ്ങുമ്പോൾ ഓരോ അനുരാഗിയുടെയും മുന്നിൽ ഈ പ്രശ്നമുണ്ട്. ഉപാസനയിലൂടെ പരമസത്യത്തെ സാക്ഷാത്കരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ അനുരാഗിയായ ഒരു ഉപാസകൻ, അനുഭവ സമ്പന്നനായ ഒരു സദ്ഗുരുവിന്റെ സംരക്ഷണമുണ്ടായിട്ടും ക്ഷേത്രജ്ഞന്മാർ തമ്മിലുള്ള സംഘർഷത്തിന് അടിപ്പെട്ട് താൻ ആരോടാണ് പടപൊരുതേണ്ടതെന്ന് ചിന്തിച്ച് സംശയഗ്രസ്തമാകുമ്പോൾ ശരിക്കും ഹതാശനായി പോകുന്നു. പിതാവിന്റെയും ശശ്വരന്റെയും മാതുലന്റെയും പരിവാരങ്ങളോടും സുഹൃത്തുക്കൾ, മിത്രങ്ങൾ, ഗുരുജനങ്ങൾ എന്നിവരോടുമൊപ്പം സുഖമായി കഴിയാൻ അർജുനൻ ആഗ്രഹിച്ചിരുന്നു. ഇതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നതോടൊപ്പം പരമാത്മപ്രാപ്തിക്കുള്ള വഴിയൊരുക്കാമെന്നും കരുതിയിരുന്നു. എന്നാൽ സാധനയിൽ മുന്നേറണമെങ്കിൽ പരിവാരങ്ങളെ പിരിയണമെന്നും എല്ലാ ബന്ധുക്കളിൽ നിന്നും മോചനം നേടണമെന്നും മനസ്സിലാക്കിയതോടെ അദ്ദേഹം അത്യന്തം അധീരനായി പോകുന്നു. മരിക്കുന്നതും സന്യാസിയാവുന്നതും സമാനമാണെന്ന് പരമാനന്ദ ഗുരു പറയാറുണ്ട്. സന്യാസിക്ക് സൃഷ്ടിയിൽ മറ്റൊരു ജീവിതം കൂടിയുണ്ട്, ഗൃഹസ്ഥന്മാർക്ക് അങ്ങനെയൊന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് അനിത്യമായ കാമമായ ജീവിതമാണ്. കാമത്തിന്റെ അടിത്തറയായ മോഹം തകർക്കാൻ വിഷമം. കാമം അതോടൊപ്പമുള്ള മോഹത്തെ കീഴടക്കുന്നതുവരെ നിലനിൽക്കും. ഇത്തരം ബന്ധുക്കളുടെ പ്രസാരണമാണ് ലോകം. ഈ പ്രസരണമില്ലെങ്കിൽ ലോകമില്ല. ചിദ്വിലാസമാണ് ജഗത്, ബോധമാണതിന്റെ ആധാരം എന്ന് തുളസീദാസൻ പ്രസ്താവിച്ചിട്ടുണ്ട്. മനസ്സാണ് ലോകത്തെ പ്രൊജക്ട് ചെയ്യുന്നത്. യോഗേശ്വരനായ കൃഷ്ണനും പറയുന്നത് ലോകം മനസ്സിന്റെ സൃഷ്ടിയെന്നാണ്. മനസ്സിന്റെ ഈ പ്രഭാവത്തെ, സർഗവാസനയെ തടഞ്ഞാൽ ചരാചരാത്മകമായ ജഗത്തിനെ ജയിക്കാം. ഗീത 5:19 മനസ്സിനെ നിർവികാരമാക്കുന്ന ജ്ഞാനികൾ സംസാരത്തെ ജയിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അർജുനൻ മാത്രം അധീരനായി എന്ന് പറയുന്നത് ശരിയാവില്ല. അനുരാഗം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഓരോ അനുരാഗിയും അധീരനാവും. ബന്ധുക്കളെ ഓർമ്മിക്കുകയും ചെയ്യും. ഭജനം കൊണ്ട് കുറച്ച് ഗുണമുണ്ടാകുമെന്നും മറ്റുള്ളവരും അതുകൊണ്ട് സുഖികളാവുമെന്നും അവരോടൊപ്പം ആ സുഖം പങ്കിട്ടനുഭവിക്കാമെന്നും അർജുനൻ ആദ്യം കരുതിയിരുന്നു. എന്നാൽ ഇവർ തന്റെ കൂടെയില്ല എന്നറിഞ്ഞപ്പോൾ ഇനി സുഖം എന്തിനെന്നായി ചിന്ത. അർജുനന്റെ വീക്ഷണം രാജ്യസുഖത്തിന്റെ അപ്പുറം പോയിരുന്നില്ല. അദ്ദേഹം മൂന്ന് ലോകങ്ങളുടെയും ആധിപത്യം നേടുന്നതിനെ സുഖത്തിന്റെ പരമകാഷ്ഠയെന്ന് കണക്കാക്കി. അതിനപ്പുറത്തും സത്യമുണ്ടെന്ന വസ്തുത അപ്പോൾ അർജുനന് അജ്ഞാതമായിരുന്നു.
നിഹത്യധാർത്ഥരാഷ്ട്രാന്നഃ കാ പ്രീതിഃ സ്യാജ്ജനാർദ്ദന പാപമേവാശ്രയേദസ്മാം ഹത്വൈതാനാതതായിന.
ഹേ ജനാർദ്ദന, ധൃതരാഷ്ട്രപുത്രന്മാരെ കൊന്നിട്ട് എനിക്കെന്ത് നന്മയാണ് ഉണ്ടാകാൻ പോകുന്നത്? ധൃതരാഷ്ട്രം എന്നാൽ ഇവിടെ ലജ്ജ ലവലേശം ഇല്ലാതെ അന്ധമായി മോഹത്തെ മാത്രം പരിപാലിക്കുന്ന രാഷ്ട്രം എന്നർത്ഥം. അതിൽ നിന്നുണ്ടായ മോഹരൂപിയായ ദുര്യോധനൻ തുടങ്ങിയവരെ നശിപ്പിച്ചതുകൊണ്ട് നമുക്ക് എന്ത് നേട്ടം? വധോധിരായ ഇവരെ കൊന്നാൽ പാപമേ ഉണ്ടാകൂ. കാലയാപനത്തിന് വേണ്ടി തുച്ഛലാഭമുണ്ടാക്കാൻ അനീതിയും അക്രമവും കാട്ടുന്നവർ ഭീകരവാദികളാണ്. എന്നാൽ അതിനേക്കാൾ വലിയ ഭയങ്കരവാദികളാണ് ആത്മാന്വേഷണത്തിന്റെ മാർഗത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നവർ, ആത്മദർശനത്തെ പ്രതിരോധിക്കുന്ന കാമക്രോധലോഭമോഹാദികളാണ് ശരിയായ ഭീകരവാദികൾ.
തസ്മാന്നാർഹാവയം ഹന്തും ധാർതരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനസ്യാമ മാധവ.
മാധവ, അതുകൊണ്ട് ബന്ധുക്കളായ ധൃതരാഷ്ട്രപുത്രന്മാരെ കൊല്ലുന്നതിന് ഞങ്ങൾ യോഗ്യരല്ല. അവർ ബന്ധുക്കളായതെങ്ങനെ? ശത്രുക്കളല്ലേ അവർ? വാസ്തവത്തിൽ ശാരീരിക ബന്ധം അജ്ഞാനജന്യമാണ്. ഇയാൾ മാതുലനാണ്, ഇയാൾ ശ്വശ്വരനാണ്, ഇവർ സ്വജനങ്ങളാണ് എന്നൊക്കെ കരുതുന്നത് അജ്ഞാനം കൊണ്ടാണ്. ഈ ശരീരം തന്നെ നശ്വരമാണ്. അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിന് നിലനിൽപ്പെവിടെ? മോഹമുള്ളിടത്തോളം കാലമേ സുഹൃത്തിനും കുടുംബത്തിനും ഈ ലോകത്തിന് തന്നെയും നിലനിൽപ്പുള്ളൂ. മോഹമില്ലാതാവുമ്പോൾ എല്ലാം അസ്തമിക്കും. അങ്ങനെ ശത്രുക്കൾ പോലും അർജുനന്റെ ദൃഷ്ടിയിൽ സ്വജനങ്ങളായി. അതുകൊണ്ടാണ് കുടുംബാംഗങ്ങളെ കൊന്ന് എങ്ങനെ സുഖികളാകും എന്ന് ചോദിച്ചത്. അജ്ഞാനവും മോഹവും ഇല്ലാതായാൽ കുടുംബബന്ധവും ഇല്ലാതാകും. ഭർതൃഹരി, തുളസീദാസൻ തുടങ്ങി എത്രയോ മഹാത്മാക്കൾ പത്നി നിമിത്തം വൈരാഗ്യമുണ്ടായി. മറ്റു ചിലർ രണ്ടാനമ്മയുടെ ദുർനയം മൂലം വൈരാഗ്യത്തിലേക്ക് കടന്നതിനും ഉദാഹരണങ്ങൾ സുലഭമാണ്.
യദ്യപ്യേതേന പശ്യന്തി ലോഭോപഹത ചേതസഃ കുലക്ഷയകൃതം ദോഷം മിത്രദ്രോഹേ ച പാതകം.
അത്യാഗ്രഹം കൊണ്ട് മനസ്സ് ദുഷിച്ച ഇവർ വംശനാശം കൊണ്ടുണ്ടാകാൻ പോകുന്ന ദോഷവും മിത്രദ്രോഹം കൊണ്ടുണ്ടാവാൻ പോകുന്ന പാപവും അറിയുന്നില്ല. ഇതവരുടെ ന്യൂനതയാണ്. എങ്കിലും
കഥം ന ഗേയമസ്മാഭി പാപാദസ്മാൻ നിവർത്തിതും കുലക്ഷയകൃതം ദോഷം പ്രപശ്യദ്ജനാർദ്ദന.
ഹേ ജനാർദ്ദന, കുലനാശം കൊണ്ടുണ്ടാകാൻ പോകുന്ന ദോഷം അറിയുന്ന നമ്മൾ ഈ പാപകർമ്മത്തിൽ നിന്നും പിന്തിരിയണമെന്ന് അറിയേണ്ടതല്ലേ? ഞാൻ മാത്രമല്ല പാപം ചെയ്യുന്നത്, അങ്ങും കർത്തവ്യം മറക്കുകയാണ്. ശ്രീകൃഷ്ണന്റെ മേൽ ഒരു ആരോപണം ഉന്നയിക്കുകയാണിവിടെ. തന്റെ നില ശ്രീകൃഷ്ണന്റേതിനേക്കാൾ താഴെയാണെന്ന് അർജുനൻ അപ്പോൾ കരുതുന്നില്ല. ഓരോ പുതിയ സാധകനും സദ്ഗുരുവിനെ ശരണം പ്രാപിക്കുമ്പോൾ അറിവിന്റെ കാര്യത്തിൽ താൻ ഗുരുവിനേക്കാൾ താഴെയാണെന്ന് ആദ്യം അറിയുന്നില്ല. അതുകൊണ്ടാണ് ഇവർ അറിയുന്നില്ലെങ്കിലും ഞാനും അങ്ങും അറിയേണ്ടതല്ലേ എന്ന് അർജുനൻ പറയുന്നത്. കുലം നശിക്കുമെന്ന കാര്യം നാം ചിന്തിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് കുലം നശിച്ചാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ അർജുനൻ ചൂണ്ടിക്കാണിക്കുന്നു.
കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാഃ സനാതനാഃ ധർമ്മേ നഷ്ടേ കുലം കൃത്സ്നം അധർമ്മോ ബിഭവത്യുത.
കുലം നശിച്ചാൽ സനാതനങ്ങളായ കുലധർമ്മങ്ങളും നശിക്കും. ധർമ്മത്തിന് നാശം ഭവിച്ചാൽ കുലത്തെ മുഴുവൻ അധർമ്മം കീഴടക്കും. അർജുനൻ കുലധർമ്മവും കുലാചാരവുമാണ് സനാതനധർമ്മമെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു.
അധർമാഭിഭവാത് കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രിയഃ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണീയഃ ജായതേ വർണസംകരഃ.
പാപം അതിക്രമിക്കുന്നതിന്റെ ഫലമായി കുലസ്ത്രീകൾ ദുഷിച്ചു പോകുന്നു. ഹേ വാർഷ്ണേയ, സ്ത്രീകൾ ദുഷിക്കുന്നതോടെ വർണ്ണസങ്കരമുണ്ടാകുന്നു. ഇതും അർജുനന്റെ മിഥ്യാസങ്കല്പമാണ്. ശ്രീകൃഷ്ണൻ ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് പിന്നീടൊരിടത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: ഞാനോ എന്റെ തലത്തിലേക്കുയർന്ന മഹാപുരുഷന്മാരോ ആരാധനാക്രമത്തിന്റെ കാര്യത്തിൽ ഭ്രമമുണ്ടാക്കുകയാണെങ്കിൽ അത് വർണ്ണസങ്കരത്തിനിടയാക്കും. വർണ്ണസങ്കരത്തിന്റെ ദോഷങ്ങളിലേക്ക് അർജുനൻ കൂടുതൽ വെളിച്ചം വീശുന്നു.
സങ്കരോ നരകായൈവ കുലഘ്നാനാം കുലസ്യ ച പതന്തി പിതരോ യേഷാം ലുപ്തപിണ്ഡോദകക്രിയാ.
വർണ്ണസങ്കരം കുലംകുത്തികളെയും കുലത്തെയും നരകത്തിലെത്തിക്കും. മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാനാളില്ലാതെ പിതൃക്കളും അധപ്പതിക്കും. ഈ അധപ്പതനം ഭൂതകാലത്തിനും വർത്തമാനകാലത്തിനും ഭാവികാലത്തിനും ബാധകമാണ്. തന്നെയുമല്ല,
ദോഷൈരേതൈഃ കുലഘ്നാനാം വർണ്ണസങ്കരകാരകൈഃ ഉത്സാദ്യന്തേ ജാതിധർമാഃ കുലധർമാശ്ച ശാശ്വതാഃ.
വർണ്ണസങ്കരത്തിന്റെ ദോഷങ്ങൾ കുലത്തിന്റെയും കുലംകുത്തികളുടെയും സനാതനമായ കുലധർമ്മങ്ങളും ജാതിധർമ്മങ്ങളും നഷ്ടമാക്കുന്നു. കുലധർമ്മം സനാതനമാണെന്ന് അർജുനൻ കരുതിയിരുന്നു. എന്നാൽ ശ്രീകൃഷ്ണൻ ഇത് ഖണ്ഡിച്ചുകൊണ്ട് ആത്മാവ് മാത്രമാണ് സനാതനമായ സത്യമെന്ന് പിന്നീട് വ്യക്തമാക്കുന്നുണ്ട്. വാസ്തവികമായ സനാതനധർമ്മത്തെപ്പറ്റി അറിയും മുമ്പ് മറ്റുള്ളവരെ പോലെ അർജുനനും മനുഷ്യധർമ്മത്തിന്റെ പേരിൽ പ്രചരിച്ചിട്ടുള്ള ചില പഴയ ആചാരങ്ങളിൽ വിശ്വസിച്ചു പോകുന്നുണ്ട്. ഇത്തരം ആചാരങ്ങളെപ്പറ്റി ശ്രീകൃഷ്ണനും പരാമർശിക്കുന്നുണ്ട്.
ഉത്സന്ന കുലധർമാണാം മനുഷ്യാണാം ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതീത്യനുശുശ്രുമ.
ഹേ ജനാർദ്ദന, കുലധർമ്മം നഷ്ടമായവർക്ക് അനന്തകാലത്തേക്ക് നരകവാസം കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. കുലധർമ്മം മാത്രമല്ല, സനാതനധർമ്മവും അവർക്ക് നഷ്ടപ്പെടും. അധർമ്മിഷ്ടന്മാർക്ക് എന്നും നരകം തന്നെ ഗതി എന്ന കാര്യം നേരിട്ടറിവില്ല, കേട്ടിട്ടുണ്ടെന്നേയുള്ളൂ.
അഹോ ബത മഹത് പാപം കർത്തും വ്യവസിതാവയം യദ്രാജ്യസുഖലോഭേന ഹന്തും സ്വജനമുദ്യത.
ഹാ കഷ്ടം! ബുദ്ധിമാന്മാരെന്ന് കരുതുന്ന നമ്മൾ വലിയ പാപം ചെയ്യാൻ തയ്യാറാവുകയാണല്ലോ. രാജ്യസുഖലോഭം കൊണ്ട് സ്വന്തം വംശം തകർക്കാൻ നാം ഒരുങ്ങിയല്ലോ. ഇവിടെ അർജുനൻ സ്വയം അറിവ് കുറഞ്ഞവനാണെന്ന് കരുതുന്നില്ല. തുടക്കത്തിൽ ഓരോ സാധകനും ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ശ്രീബുദ്ധന്റെ അഭിപ്രായം ഇവിടെ ശ്രദ്ധേയമാണ്. അപൂർണമായ അറിവ് മാത്രമുള്ളവർ വലിയ പണ്ഡിതനാണെന്ന് കരുതുന്നു. എന്നാൽ ജ്ഞാനം കൂടുന്തോറും തന്റെ അജ്ഞത അവൻ അറിയുന്നു. ശരിക്കും ഈ രീതിയിലാണ് അർജുനൻ ജ്ഞാനിയെന്ന് അവകാശപ്പെട്ടത്. ഈ പാപം നന്മയിലേക്ക് നയിക്കില്ലെന്നും രാജ്യവും സുഖവും നേടാനുള്ള ആർത്തി കുലനാശത്തിന് വഴിതെളിക്കുമെന്നും നാം കർത്തവ്യം മറക്കുന്നത് ശരിയല്ലെന്നും അർജുനൻ ശ്രീകൃഷ്ണനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണിവിടെ. ഞങ്ങൾ മാത്രമല്ല അങ്ങും കർത്തവ്യം മറക്കുന്നു എന്നാണിവിടെ അർത്ഥമാക്കുന്നത്. അങ്ങനെ ശ്രീകൃഷ്ണനും ഒരു കൊട്ടുകൊടുത്തു. ഒടുവിൽ അർജുനൻ തന്റെ തീരുമാനമറിയിക്കുന്നു.
യദി മാമപ്രതീകാരം അശസ്ത്രം ശസ്ത്രപാണയഃ ധാർതരാഷ്ട്രാരണേ ഹന്യൂ തന്മേ ക്ഷേമതരം ഭവേത്.
നേരിടാൻ കൂട്ടാക്കാതെ ആയുധമില്ലാതെ നിൽക്കുന്ന എന്നെ ആയുധധാരികളായ ധൃതരാഷ്ട്രപുത്രന്മാർ കൊന്നാലും അതെനിക്ക് ക്ഷേമകരം തന്നെ. തന്നെ തന്നെ ബലി കൊടുത്ത് യുദ്ധം ഒഴിവാക്കിയ അർജുനൻ ബുദ്ധിമാനാണെന്ന് ചരിത്രം വിധിയെഴുതും. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ സുഖമായി ജീവിക്കാനും വംശം നിലനിർത്താനും വേണ്ടി ആളുകൾ പ്രാണാഹുതി ചെയ്യുക സാധാരണമാണ്. വിദേശത്ത് പോകുകയും അന്തസ്സുറ്റ മണിമന്ദിരങ്ങളിൽ പാർക്കുകയും ചെയ്യുന്നവർ ഏതാനും നാളുകൾക്ക് ശേഷം തങ്ങൾ വിട്ടുപോയ ചെറിയ വീടുകളെ ഗൃഹാതുരത്വത്തോടെ ഓർമ്മിക്കാറുണ്ടല്ലോ. അത്ര ശക്തിമത്താണ് മോഹം. അതുകൊണ്ടാണ് ആയുധധാരികളായ കൗരവന്മാർ തന്നെ വകവരുത്തിയാലും വേണ്ടില്ല, ഇളം തലമുറ നാളെ സുഖമായി കഴിയുമല്ലോ എന്ന് അർജുനൻ ആശ്വസിക്കുന്നു. സഞ്ജയ് ഉവാച.
ഏവമുക്ത്വാർജുനഃ സംഖ്യേ രഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സശരം ചാപം ശോകസംവിഗ്നമാനസഃ.
സഞ്ജയൻ പറഞ്ഞു. ശോകപരവശഹൃദയനായ അർജുനൻ ഇങ്ങനെ പറഞ്ഞിട്ട് വില്ലും അമ്പും താഴെയിട്ട് തേരിന്റെ പിൻഭാഗത്തിരുന്നു. ക്ഷേത്രജ്ഞന്മാർ തമ്മിലുള്ള സംഘർഷത്തിൽ പങ്കെടുക്കാതെ പുറകോട്ട് വലിഞ്ഞു എന്നർത്ഥം. ആന്തരാർത്ഥം: ക്ഷേത്രജ്ഞന്മാർ തമ്മിലുള്ള യുദ്ധത്തിന്റെ നിരൂപണമാണ് ഗീത. ഈശ്വരീയ വിഭൂതികൾ കൊണ്ട് സമ്പന്നമായ ഭഗവത് സ്വരൂപത്തെ കാട്ടിത്തരുന്ന ഒരു ഗാഥയാണിത്. ഇതിന്റെ വേദി ശരീരമാകുന്ന യുദ്ധഭൂമിയാണ്. ഇതിലെ രണ്ട് പ്രവൃത്തികളത്രേ ധർമ്മക്ഷേത്രവും കുരുക്ഷേത്രവും. രണ്ട് കൂട്ടത്തിലെയും സൈനിക ശക്തിയെപ്പറ്റി വ്യക്തമായിട്ട് പരാക്രമത്തിന്റെ ഏറ്റക്കുറച്ചിലിനെക്കുറിച്ചും പ്രസ്താവിച്ചു. അനന്തരം 650 കോടിയോളം ഭടന്മാരടങ്ങിയ 18 അക്ഷൗഹിണിയോടുകൂടിയ ശത്രുസൈന്യ നിരയെ നിരീക്ഷിച്ചു. പ്രകൃതിക്ക് രണ്ട് കാഴ്ചപ്പാടുകളാണുള്ളത്: ആത്മാഭിമുഖ പ്രവൃത്തിയാകുന്ന ദൈവസമ്പത്തും ബഹിർമുഖ പ്രവൃത്തിയായ അസുരസമ്പത്തും. രണ്ടും പ്രകൃതി തന്നെ. ഒന്ന് പരമാത്മാവിന്റെ നേർക്ക് നമ്മെ ഉന്മുഖന്മാരാക്കുന്നു. ക്രമേണ പരമധർമ്മസ്വരൂപമായ ബ്രഹ്മത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. മറ്റേത് പ്രകൃതിയിൽ നമ്മെ വിശ്വസിപ്പിക്കുന്നു. ആദ്യത്തേത് ദൈവസമ്പത്തിൽ നമ്മെ എത്തിച്ചിട്ട് അസുരസമ്പത്തിന് അന്ത്യം കുറിക്കുന്നു. എന്നിട്ട് സനാതന ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ സഹായമരുളുന്നു. ബ്രഹ്മസാക്ഷാത്കാരം കിട്ടിയാൽ പിന്നെ ദൈവിക സമ്പത്ത് പോലും ആവശ്യമില്ലാതാകുന്നു. അങ്ങനെ യുദ്ധം ശുഭപര്യവസായിയായി തീരുന്നു. താൻ കൊല്ലേണ്ട സൈന്യത്തെ കണ്ടപ്പോൾ അർജുനന് അത് തന്റെ കുടുംബമെന്ന തോന്നലാണുണ്ടായത്. നമ്മുടെ സംബന്ധം എത്ര കാലം വരെയുണ്ടോ അത്ര കാലം വരെയേ ജഗത്തിന് നിലനിൽപ്പുള്ളൂ. ഈശ്വരഭക്തിയുടെ ആദ്യത്തെ കാൽവെൽപ്പിന് കുടുംബബന്ധം കടിഞ്ഞാണിടുന്നു. ലൗകിക സ്നേഹബന്ധങ്ങളിൽ നിന്ന് വിച്ഛേദം സംഭവിക്കുമ്പോൾ സാധകന് അസ്വസ്ഥതയുണ്ടാകുന്നു. സ്വജനാസക്തി ഇല്ലാതാക്കിയാൽ അമംഗളമുണ്ടാകുമെന്ന് അയാൾ പേടിക്കുന്നു. പഴയ ആചാരാനുഷ്ഠാനങ്ങളിലാണ് അയാൾ രക്ഷാമാർഗം അന്വേഷിക്കുന്നത്. അത്തരക്കാരനായതുകൊണ്ടാണ് അർജുനൻ യുദ്ധത്തിലൂടെ സനാതനമായ കുലധർമ്മം നഷ്ടമാകുമെന്നും സ്ത്രീകൾ ദുഷിച്ച് വർണ്ണസങ്കരത്തിനിടയാകുമെന്നും തദ്ഫലമായി കുലത്തിനും കുലദ്രോഹികൾക്കും നരകത്തിൽ പതിക്കേണ്ടി വരുമെന്നും പരിതപിക്കുന്നത്. സനാതനധർമ്മം സംരക്ഷിക്കുന്നതിൽ പിഴവ് പറ്റിയതായി അർജുനന് തോന്നി. ബുദ്ധിമാന്മാരെന്ന് അവകാശപ്പെടുന്ന നമ്മൾ ഇങ്ങനെ പാപത്തിലേക്ക് വഴുതി വീഴണോ എന്ന് ശ്രീകൃഷ്ണനോട് ചോദിക്കാനും അദ്ദേഹം മടിക്കുന്നില്ല. ശ്രീകൃഷ്ണനും പാപം ചെയ്യാൻ ഒരുങ്ങുന്നു എന്നല്ലേ ഇവിടെ അർത്ഥമാക്കുന്നത്? ഒടുവിൽ പാപത്തിൽ നിന്ന് തലയൂരാനായി അർജുനൻ ഈ യുദ്ധത്തിന് താനില്ല എന്ന് പറഞ്ഞ് ഹതാശനായി രഥത്തിന്റെ പിന്നിൽ ഇരുപ്പായി. ക്ഷേത്രക്ഷേത്രജ്ഞ സംഘർഷത്തിൽ നിന്ന് പിന്നോട്ടു വരിഞ്ഞു എന്നർത്ഥം. ടീക്കാകാരന്മാർ ഈ അധ്യായത്തിന് അർജുന വിഷാദയോഗം എന്ന് പേരിട്ടു. അർജുനൻ അനുരാഗത്തിന്റെ പ്രതീകമാണ്. സനാതനധർമ്മത്തിൽ നിന്ന് തെറ്റിപ്പോയാൽ ഭക്തന് വിഷാദയോഗമുണ്ടാകും. ഇത്തരം വിഷാദം പണ്ട് മനുവിനുമുണ്ടായിട്ടുണ്ട്. ഹൃദയ ബഹുത്ത് ദുഃഖലാഗ ജനമ ഗയവു ഹരിഭഗതി ബിന്നു. തുളസിരാമായണം 1:142. ഹൃദയം ദുഃഖമഗ്നമാകുന്നു, ഹരിഭക്തിയില്ലാതെ ജന്മം തുലയുന്നു. സംശയഗ്രസ്തരാകുമ്പോഴാണ് മനുഷ്യർ വിഷാദമഗ്നരാവുന്നത്. വർണ്ണസങ്കരമുണ്ടാവുകയും അത് നരകത്തിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന സന്ദേഹമാണ് അർജുനനെ പിടികൂടിയത്. അതോടെ സനാതനധർമ്മം നഷ്ടമാവുമെന്ന വിഷാദത്തിനും അദ്ദേഹം അടിമയായി. അതിനാൽ സംശയവിഷാദയോഗമെന്ന ശീർഷകമാണ് ഈ അധ്യായത്തിന് അനുയോജ്യമായതെന്ന് തോന്നുന്നു. ഓം തത്സദിതി ശ്രീമദ് ഭഗവത്ഗീതാത്സു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ സംശയവിഷാദയോഗോ നാമ പ്രഥമോധ്യായഃ. ഓം ബ്രഹ്മം സത്യം. ഇങ്ങനെ ഉപനിഷത്ത് സാരഭൂതവും ബ്രഹ്മവിദ്യാമയവും യോഗശാസ്ത്രവിഷയകവും ശ്രീകൃഷ്ണാർജുന സംവാദരൂപമായ ഭഗവത്ഗീതയിൽ സംശയവിഷാദയോഗം എന്ന ഒന്നാമധ്യായം തീർന്നു. ഇതി ശ്രീമത് പരമഹംസ പരമാനന്ദസ്യ ശിഷ്യ സ്വാമി അടഗടാനന്ദകൃതേ ശ്രീമദ് ഭഗവദ്ഗീതായാഃ യഥാർത്ഥഗീതാ ഭാഷ്യേ സംശയവിഷാദയോഗോ നാമ പ്രഥമോധ്യായഃ. ശ്രീമദ് പരമഹംസ പരമാനന്ദജി മഹാരാജിന്റെ ശിഷ്യനായ സ്വാമി അടഗടാനന്ദജി രചിച്ച യഥാർത്ഥഗീത എന്ന ശ്രീമദ് ഭഗവത്ഗീതാ ഭാഷ്യത്തിൽ സംശയവിഷാദയോഗം എന്ന ഒന്നാം അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു. ഹരിയോ.